കർത്താവിന്റെ തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾപ്പാനായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ തന്നെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തു ക്രൂശിൽ പറഞ്ഞ രണ്ട് മൊഴികൾ, മനുഷ്യരുടെ രണ്ട് സ്വഭാവത്തെ കാണിക്കുന്ന രണ്ട് മൊഴികളാണ്. ഒന്ന്, യേശു പറഞ്ഞ ഒരു മൊഴി, ഏലി ഏലി ലമ്മാ ശബക്താനി. അതിലെ ഏലി എന്ന ശബ്ദം കേട്ടപ്പോൾ കേട്ടുനിന്നവർ പെട്ടെന്ന് ഏലിയാവ് എന്ന് ഊഹിച്ചു. അതിൽ അവർ ഇതിനു മുമ്പ് കേട്ട് പരിചയിച്ചിരിക്കുന്ന ഏലിയാവ് എന്ന് പറയുന്ന ആളുടെ പേരിന്റെ ഒരു അംശം വന്നതുകൊണ്ടായിരിക്കാം അവർ പെട്ടെന്ന് അതങ്ങ് ക്യാച്ച് ചെയ്തു. എന്നിട്ട് അവർ പറയാണ്, ഏലിയാവ് ഇവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കട്ടെ. പക്ഷെ മറ്റൊരു മൊഴി മറ്റൊരാളെ ക്യാച്ച് ചെയ്ത് വേറൊരു നിലയിലാണ്. എന്റെ ദൈവമേ, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് ശ്രദ്ധിച്ചത് ശതാധിപൻ. അവൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. അവൻ പറഞ്ഞത്, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വിവാഹം വായിച്ചപ്പോൾ നമ്മൾ എങ്ങനെ ട്യൂൺഡായിരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാനും നമ്മുടേതായിട്ട് സ്വീകരിക്കാനും കഴിയും. ശതാധിപൻ ക്രൂശിന്റെ മുമ്പിൽ ഒരു ട്യൂൺഡായിരുന്നു. അവൻ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയതുകൊണ്ട് ആ മൊഴിയിൽ ഏറ്റവും സുപ്രധാനമായ മൊഴി അവന്റേതായിട്ട് അവൻ ഏറ്റെടുത്തു. മറ്റവരുടെ ഹൃദയം കർത്താവിനോട് ട്യൂൺഡല്ലായിരുന്നുകൊണ്ട് അതിലെ ഒരു വാക്കിന്റെ പകുതി എടുത്ത ശേഷം അവർ അവനെ കളിയാക്കാൻ അത് ഉപയോഗിച്ചു. ഇത് ചരിത്രത്തിലുടനീളം സഭയിലുടനീളം ഉണ്ടാകുന്ന ഒരു സത്യം. കർത്താവിന്റെ തിരുവായ് മൊഴികളോട് നിങ്ങളുടെ ഹൃദയം ട്യൂൺഡായിരിക്കുന്നെങ്കിൽ മറ്റൊരാൾക്ക് കളുവാക്കായി തോന്നിയ കാര്യം പോലും നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിന്റെ വായിലെ മൊഴികളായിട്ട് തീരും. പ്രൈസ് ദ ലോർഡ്. ഈ ഭാഗങ്ങൾ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് ചെയ്തത്, കർത്താവേ, നിന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ മനസ്സ് നിന്നെ പഴിക്കാനാണ്, നിന്നോട് ഉള്ള എന്റെ കംപ്ലൈന്റുകളുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ആ വചനത്തിലെ ഒരു കാര്യം നിന്നോട് നിന്നെ പരിഹസിക്കാനായിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. അല്ല, എന്റെ കർത്താവിന്റെ മുമ്പിൽ എന്റെ ഹൃദയത്തെ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ തിരുവചനം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള നല്ല വേളകളായി തീരും. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമുക്ക് തന്റെ വിലയേറിയ രക്തത്താൽ തന്ന നല്ല പുറപ്പാടിനായിട്ട് സ്തോത്രം. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, നമ്മുടെ ഗ്രാമത്തിൽ നിന്നൊക്കെ നമ്മൾ പുറപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നാം ഒരു സഞ്ചാരത്തിലെത്തിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. സീയോന്റെ യാത്രയിലാണ്. അത് അനുഭവിക്കുന്നവർ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. നമ്മളൊരു യാത്രയാണ് പ്രിയമുള്ളവരെ. ആ എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ വെച്ച വീട് പകുതി പണിയിൽ തീർന്നിട്ടുള്ളൂ, അതൊന്നും മുന്നോട്ട് പോയിട്ടില്ല, പക്ഷേ യാത്ര ഒത്തിരി മുന്നോട്ട് പോയി കർത്താവിന്റെ അടുത്തോട്ട്. ഹല്ലേലൂയ. അത് കാണാനുള്ള ഒരു കണ്ണ് നമുക്ക് കർത്താവ് തരട്ടെ. ഞാനിന്ന് നിങ്ങളോട് ഒരു പ്രിപ്പയർഡ് ആയ ഒരു മെസ്സേജിനേക്കാൾ എന്റെ ഹൃദയത്തിലെ കർത്താവ് തന്ന ചിന്തകൾ, ഒരു തിയോളജിക്കൽ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദവസ്തുലൊരു മനോഹര വചനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട്. ഇരുട്ടത്ത് നീ കേട്ടത്, വെളിച്ചത്ത് നീ സംസാരിക്കുക. എന്റെ ജീവിതത്തിന്റെ ഇരുട്ടുകളിൽ ഞാൻ കേട്ടതാണ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളുടെ വെളിച്ചമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും. അതിനടുത്ത വാക്യം യേശു പറഞ്ഞത്, ചെവിയിൽ പറഞ്ഞു കേട്ടത് തുരമ്പുകളിൽ ഘോഷിക്കുക. എന്റെ യാത്രകളിൽ എന്റെ ചെവിയിൽ കർത്താവ് എനിക്കായിട്ട് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് ഈ പുരയിൽ ഞാൻ ഇന്ന് ഘോഷിക്കുകയാണ്. അതുകൊണ്ടത് ഒരു വലിയ പ്രിപ്പയർഡ് വേർഡായിരിക്കുന്നതിനേക്കാൾ അങ്ങനെ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ ഇരുട്ടിൽ സ്വകാര്യതയിൽ കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ലോകത്തിൽ മനുഷ്യർക്ക് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം, ഒരു ഇന്റർപ്രിട്ടേഷൻ, എന്താണ് മനുഷ്യ ജീവിതം, വാട്ട് ഈസ് ലൈഫ്, നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ഒരു വ്യാഖ്യാനമുണ്ട്, ഒരു ഡെഫിനിഷനുണ്ട്. എന്നാൽ മനുഷ്യന്റെ ജീവിതം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം ഇന്ന് വരെയും ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്ര സങ്കീർണമാണ് മനുഷ്യ ജീവിതം, അത്ര പാരഡോക്സിക്കലാണ്, പരസ്പര വിരുദ്ധമാണ് മനുഷ്യ ജീവിതം. പലരും അത് സംബന്ധിച്ച് മനുഷ്യ ജീവിതത്തെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഫിലോസഫേഴ്സ് അവരുടെ ഭാഗത്ത് നിന്ന് ശ്രമിച്ചിട്ടുണ്ട് സൈദ്ധാന്തികമായിട്ട് എന്താണ് മനുഷ്യ ജീവിതം എന്നൊക്കെ പറയാം. പക്ഷെ ഒരു മനുഷ്യന് പിടികൊടുക്കാത്തതും ഒരു മനുഷ്യനും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തതും ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞ് വ്യാഖ്യാനം പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയാത്തതുമായ ഒത്തിരി സങ്കീർണത നിറഞ്ഞ വ്യാഖ്യാനത്തിന് പിടികൊടുക്കാത്ത ഒരു ജീവിതമാണ് മനുഷ്യജീവിതം. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിന് ഒരു ഫിലോസഫി ആർക്കും പറയാൻ കഴിയത്തില്ല. ഞാൻ പറയുന്ന ഫിലോസഫി ആയിരിക്കത്തില്ല കൂത്താട്ടുകുളത്ത് ജനിച്ചു വളഞ്ഞ ആൾ പറയുന്ന ഫിലോസഫി, കാരണം പുള്ളി വളർന്ന സാഹചര്യം വേറെ, നമ്മൾ രണ്ടുപേരും പറയുന്ന സാഹചര്യം ആയിരിക്കത്തില്ല ഒരുപക്ഷെ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വരുന്ന ഒരുവൻ ജീവിതത്തെ സംബന്ധിച്ച് അവന്റെ വീക്ഷണം. അതുകൊണ്ട് ആരൊക്കെ ജീവിതത്തിന് ഒരു വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിച്ചാലും സൈദ്ധാന്തികമാകട്ടെ അത് ആത്മീയപരമാകട്ടെ മനുഷ്യന് ജീവിതം എന്താണെന്ന് വ്യാഖ്യാനം കൊടുക്കാൻ കഴിയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞ ശേഷം ഞാൻ വചനത്തിലേക്ക് വരാം. ഒന്ന്, നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്നതും നമ്മുടെ ചിന്ത കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തതും നമുക്ക് ഇരുന്ന് ആലോചിച്ച് ഇതാണ് ഇതിന്റെ കാരണം എന്ന് പറയാനും കഴിയാത്തവണ്ണം ഒത്തിരി കാര്യങ്ങളാൽ കലുഷിതമായ ജീവിതം. നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഇന്നലത്തെ സത്യം നാളത്തെ അസത്യമായി തീരുക. എന്താ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ന് പ്രശ്ന പരിഹാരമായി തീർന്നത് നാളത്തെ പ്രശ്നത്തിന്റെ തുടക്കമായി തീരുക. അപ്പൊ പിന്നെ എന്താണ് ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കുന്നത്? ഇന്നലെ സഹായിക്കാം എന്ന് പറഞ്ഞവർ തക്ക സമയത്ത് സഹായിക്കാതിരുന്ന ശേഷം ഒരിക്കലും കാണാത്ത മുഖങ്ങളായ പലരും ആ സമയത്ത് സഹായിക്കാൻ കടന്നു വന്നു. ഇങ്ങനെ ജീവിതം ഒത്തിരി വൈരുദ്ധ്യാത്മകമാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല, എല്ലാം ശരിയായതാ ബ്രദർ, 99% കാര്യങ്ങൾ ശരിയാക്കി വെച്ചിരുന്ന ഒരു കാര്യം കൂടെ നടന്നാൽ മതി. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കാര്യം പെൻഡിങ്ങിലിരിക്കുക. എന്താ ഇനി ജീവിതത്തെ കുറിച്ച് ഞാൻ എന്താ ഇനി പറയുന്നത്? എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇത് നിങ്ങളുടെയും എന്റെയും ജീവിതത്തെ കുറിച്ചുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യം. ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു പോരുന്ന വരവിൽ പെട്ടെന്നൊരു ക്ഷീണം തോന്നി, ചികിത്സിച്ചപ്പോഴാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. അതോടെ വളരെ സന്തോഷമുണ്ടായിരുന്ന ഭവനം പെട്ടെന്നൊരു ശ്മശാന മൂകതയിലേക്ക് പെട്ടെന്ന് മാറി മറിയപ്പെടുകയും ആരോഗ്യത്തോടെ രാവിലെ പോയ കുട്ടി കോളേജിൽ നിന്ന് പോയ പിക്നിക്കിൽ അവൻ ഏതോ ഒരു ജലാശയത്തിൽ മുങ്ങി തിരിച്ച് 2 ദിവസം അവന്റെ ബോഡി കണ്ടെത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ വയറെല്ലാം വീർത്ത് കണ്ണെല്ലാം തള്ളി നല്ല മിടുക്കനായിട്ട് ഇറങ്ങിപ്പോയ കുട്ടി തിരിച്ചു വരുമ്പോൾ ഒരു ശവമായിട്ടാണ് വരുന്നത്. ആ അമ്മയ്ക്ക് ജീവിതത്തെ സംബന്ധിച്ച് എന്ത് വ്യാഖ്യാനമാണ് കൊടുക്കാൻ കഴിയുന്നത്? കാക്കേണ്ടവർ, സൂക്ഷിക്കേണ്ടവർ, പരിപാലിക്കേണ്ടവർ തിരിഞ്ഞ് നമ്മളെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആർക്കാണോ പാല് കൊടുത്തത് അതേ കയ്യിലേക്ക് തന്നെ തിരിഞ്ഞ് അവർ കൊത്തുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ആർക്കും ഒരു വ്യാഖ്യാനം കൊടുക്കാതെ വണ്ണം ജീവിതം നമ്മുടെ കയ്യിൽ വളരെ സങ്കീർണമാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾ ലൈഫ് അതിന്റെ മുഴുവനും അർത്ഥവും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാനുള്ളതല്ല ഈ ജീവിതത്തിന്റെ ആയുസ്. പാഴാക്കരുത്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇഫ് യു ഹാവ് എ ഡിഫറന്റ് ഒപ്പീനിയൻ ഓർ ഇഫ് യു ഹാവ് മോർ ദാൻ 2 opinions അബൌട്ട് ദ ലൈഫ്, യു വിൽ ബി എ ഡബിൾ മൈൻഡഡ് പേഴ്സൺ. ഇഫ് യു ഹാവ് മോർ ഒപ്പീനിയൻസ് യു വിൽ ഹാവ് എ ഡബിൾ മൈൻഡഡ് മെന്റാലിറ്റി. യു വിൽ കീപ് ഓൾവേസ് ഇൻ യുവർ ലൈഫ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അർത്ഥവത്താണ്. നിങ്ങൾക്ക് ഒറ്റ ഒപ്പീനിയനേ ഉള്ളൂ ജീവിതം സംബന്ധിച്ച്. പല ഒപ്പീനിയനുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും ഇരുമനസ്സുള്ള ഒരു ജീവിതമായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റത്തില്ല. പ്രിയമുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റത്തില്ല. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായി തീരുക, ഒരു രാജ്യത്തെ ശരി വേറൊരു ദേശത്ത് ശരിയല്ലാതായി തീരുക, അത്രയ്ക്കുമാണ് ജീവിതം. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ അത്ര ലാഘവത്തോടെയാണ് കാണുന്നത്. എനിക്കിപ്പോഴും അറിയാം, കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് ഉണ്ടായ സമയത്ത് നടന്നൊരു സംഭവം ഞാനോട് സുവിശേഷ യോഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രശസ്തനായ കേരളത്തിലെ ഡോക്ടർ, എല്ലാം കൊണ്ടും അദ്ദേഹം പ്രശസ്തനായിരുന്നു മാത്രമല്ല, കേരളത്തിൽ തന്നെ ഒരേ സമയത്ത് അനവധി ഹോസ്പിറ്റലുകളിൽ അദ്ദേഹത്തിന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ വിലയേറിയ കാറുള്ള അദ്ദേഹം ആ പഞ്ചായത്തിൽ തന്നെ 2 നില വീട് പുള്ളിക്കാവുള്ള, കാരണം അദ്ദേഹത്തിന് അത്രയും നല്ല പ്രാക്ടീസ് ആവുള്ള. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന ശേഷം വീട്ടു പഠിക്കൽ വലിയൊരു കൂട്ടം ജനം അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷന് വേണ്ടി കാത്തു നിൽക്കും. എല്ലാ ദിവസവും അദ്ദേഹം ഉറങ്ങുന്ന രാത്രി 12 മണിക്ക്, അത്രയ്ക്കും പ്രശസ്തന. ഹോസ്പിറ്റലിൽ നിന്ന് പുള്ളിയെ പിക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ അധികൃതർ അദ്ദേഹത്തിന് എല്ലാ ദിവസവും കാറയക്കും. കാരണം പുള്ളി താമസിച്ചാൽ ഹോസ്പിറ്റലിലെ വരുമാനം തന്നെ നഷ്ടമാകും. പ്രശസ്തൻ, എല്ലാം ഉണ്ട്, സ്വസ്ഥനായിരുന്നു, സമാധാനമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, ദേശത്തറിയപ്പെട്ടിരുന്നു. അങ്ങനെ സ്വസ്ഥമായി ജീവിച്ച് വരുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് എവിടെയോ ട്രാക്കിൽ എത്തിയ പോലെ പോകുന്നു. ക്ഷീണം, ശരീരം പൊങ്ങുന്നില്ല, ഡിസെൻട്രി, പനി, വരുന്ന രോഗങ്ങളൊന്നും തന്നെ വിട്ടുമാറാതിരിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന പ്രസരിപ്പും ചുടിയുടുപ്പും, രാത്രി 12 മണി വരെ രോഗികളെ കാണാനുള്ള തന്റെ ആരോഗ്യമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നു. ഡോക്ടറായി ആയിരുന്നതുകൊണ്ട് നല്ല ചികിത്സ അന്വേഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം ചെന്നു, കണ്ടു, അന്വേഷിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് മനുഷ്യർക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രം കേട്ടുകേൾവിയുള്ള എയ്ഡ്സ് എന്ന് പറഞ്ഞ മാരക രോഗത്തിന് അദ്ദേഹം അടിമയായി. പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് തകിടം പറഞ്ഞു പറയുള്ളു. അതുവരെ ഈ ഇത് തന്റെ ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖമായിരുന്നെങ്കിൽ പെട്ടെന്നത് സമൂഹത്തിലേക്ക് പടർന്നു. ആ പ്രശസ്തനായ മനുഷ്യൻ ഒരു എയ്ഡ്സ് രോഗിയാണ്. പതിയെ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിളികൾ കുറഞ്ഞു. ഹോസ്പിറ്റലുകാർ തന്നെ വിളിക്കാതായി, കാരണം എയ്ഡ്സിനെ കുറിച്ച് ആൾക്കാർക്കൊക്കെ ഒത്തിരി തെറ്റായ ധാരണകളുണ്ട്. അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പത്രം കൊണ്ടിരുന്നയാൾ പത്രം കൊണ്ടിരുന്ന് നിർത്തി. അദ്ദേഹത്തിന് ആശങ്കയാണ്. പാലുകാരൻ പാല് സപ്ലൈ ചെയ്ത് നിർത്തി. വീട്ടിൽ എല്ലാ ദിവസവും വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ വകഞ്ഞു മാറ്റി അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പഠിക്കൽ 1-ഓ 3-ഓ പേരെ അറിയാതെ എങ്ങാണ്ട് ദൂരത്തു നിന്ന് വന്നവരാ. എല്ലാവരും കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഈ ഡോക്ടർ പ്രാക്ടീസ് ഇല്ല, കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ നിന്ന് കാറ് വരുന്നില്ല. പാലുകാരൻ ആ വഴി നിർത്തി, പത്രക്കാരൻ പത്രം നിർത്തി. പുറത്തുറങ്ങി പത്രം വായിക്കാമെന്ന് വെച്ചാൽ നാട്ടിൽ കുശൂശു. അങ്ങനെ ഒറ്റയ്ക്കൊരു മനുഷ്യൻ, അന്ന് വരെ പത്രാസിലിരുന്ന ഒരു മനുഷ്യൻ, ഏകനായി വീട്ടിൽ മൂലയിൽ കീഴോട്ട് തലയിൽ കുനിച്ചിരുന്നു. ശരീരം അപ്പോഴേക്കും ക്ഷീണിച്ചു. എല്ലാവരും കൂടെ ഇല്ലാത്തപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച തന്റെ കുടുംബവും അതും സംഭവിച്ചു. അന്ന് താൻ കീഴോട്ട് കുനിഞ്ഞ് നഖം കടിച്ചിരിക്കുമ്പോൾ തന്റെ ഭാര്യയും പിള്ളേരും പെട്ടി കൂട്ടി സിബിടുന്ന ഒറ്റയാണ് പുള്ളി കേൾക്കുന്നത്. അവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ പുറത്തിറങ്ങാൻ മടി, മാന്യനായ മനുഷ്യൻ പുറത്തിറങ്ങാൻ മടിയുള്ളവനായി ആ വീടിന്റെ മൂലയിൽ ഒറ്റയ്ക്ക് തനിച്ച് നിരാശനായി എല്ലും തോലുമായിട്ടിരുന്നു അവിടെ മരിച്ചു. അദ്ദേഹത്തിന്റെ ശവമടക്കം നടക്കിയത് സർക്കാരാ നടത്തി. പ്രിയമുള്ളവരെ, എന്താ അതിനൊരു വ്യാഖ്യാനം? ആ മനുഷ്യനോട് കൂടെ ആ ഭാര്യ നിൽക്കണമായിരുന്നു? അതോ ആ സ്ത്രീയെ ചതിച്ച മനുഷ്യനെ കൈവിടുന്നതാണോ നല്ലത്? ആ സ്ത്രീയോട് ജീവിതത്തിനൊരു വ്യാഖ്യാനം പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകും. ശ്രീസലോ, ഇത് നാട്ടുകാരുടെ കാര്യം, നിങ്ങളുടെ കാര്യം എടുക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ സേവിക്കുന്നു, ആത്മാർത്ഥമായി അറിഞ്ഞ സത്യത്തിനുണ്ടി നിൽക്കുന്നു. പക്ഷേ നനയാത്ത സമയത്ത് ആകസ്മികമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം ചില സമയത്ത് കാറ്റത്ത് ആടി ഉലഞ്ഞു പോകാറുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേര് വരുന്നുണ്ട്, പക്ഷെ ആ ആശ്വാസം കൊണ്ടൊന്നും നിന്റെ ജീവിതം സംബന്ധിച്ച് നിനക്ക് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. പെട്ടെന്നാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, കുറ്റമില്ലായ്മയിൽ ഞാൻ എന്റെ കൈകളെ കഴിയത് വ്യർത്ഥമെന്ന് രക്ഷിക്കപ്പെട്ടവർ 90% ആൾക്കാർ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സുകൊണ്ട് ആരെയും വേദനിപ്പിക്കാഞ്ഞിട്ടും ജീവിതത്തിൽ എന്നും നിരന്തര രോഗങ്ങൾ ചുമക്കുന്നവരായ ആൾക്കാരുണ്ട്. തങ്ങളുടേതായ ജീവിതത്തിലെ സത്യസന്ധത കീപ്പ് ചെയ്തിട്ടും സത്യസന്ധരല്ലാത്തവർ മുന്നേറുന്ന കാണുമ്പോൾ പതച്ചു നിൽക്കേണ്ടി വന്നവർക്ക് ജീവിതത്തെ കുറിച്ച് എന്താണ് വ്യാഖ്യാനം? കള്ളനോട്ടടിക്കുന്നവന്റെ വീട് ഭൂമി ഉരുക്കത്തിൽ താഴെ വീഴുന്നില്ല. ജീവിതത്തിൽ പരമാർത്ഥത്തോടെ ജീവിച്ച ഒരുവന്റെ കുടിൽ സുനാമി എടുത്ത് കീഴ്മേൽ മറിച്ചു കളഞ്ഞു, അവനെല്ലാം നഷ്ടപ്പെട്ടു. മനുഷ്യന് ഒത്തിരി ചോദ്യങ്ങളുണ്ട് ദൈവത്തോട്. അവൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ ഈ ആയുസ് കൊണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുക. ദൈവമക്കൾക്കും ഇതേ പ്രശ്നമുണ്ട്, ഇതേ പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. ആരും അറിയാതെ ഒരു കാലത്ത് കർത്താവിനെ സേവിച്ചപ്പോൾ കടന്നുപോയ മഹാപീഠകളിൽ കടന്ന് കേരളത്തിലൊക്കെ വരുമ്പോൾ കേരളത്തിലൊക്കെ ദേവാസന്മാരൊക്കെ വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും നല്ല പുഷ്ടിയോടൊക്കെ ജീവിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ അധ്വാനിക്കുന്നൊന്ന് ദൈവം കാണുന്നുണ്ട്. വൈകി വന്നവർ നമ്മളെക്കാളും ഭൗതിക നിലയിൽ മുന്നേറി പോകുമ്പോൾ നാളുകളായിട്ട് അധ്വാനിക്കുകയും കൈക്കൂലി കൊടുക്കാതിരിക്കുകയും അന്യായ ലാഭം ഉണ്ടാക്കാതെ ബിസിനസ് ചെയ്യുകയും ചെയ്തിട്ടും എനിക്ക് ഇതുവരെ ഒന്നും സാധിച്ചില്ല. അവന്മാർ മുഴുവനും ബോസ്റ്റിനടിമയാണ്, പക്ഷെ അവർക്ക് വെച്ചടി വെച്ച് മുന്നേറ്റമാണ്. ഇവരെ എല്ലാം കൂടെ ചേർത്ത് നിർത്തിയാൽ ഏത് ഭക്തനും ഒന്ന് വിറച്ചു പോകും. കുറ്റമില്ലായ്മയിൽ കൈ കഴുകിയത് ദൃഢമായിപ്പോയ ഇങ്ങനൊരു പ്രശ്നത്തിൽ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ആടിയിലയാറുണ്ട്. അതുകൊണ്ട് നാം സാധാരണ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം, ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നാം ശ്രമിക്കും. രോഗം മാറാത്തപ്പോൾ രോഗത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും, ബിസിനസ് നന്നാകാതിരിക്കുമ്പോൾ അതിനുത്തരം കണ്ടെത്താൻ ശ്രമിക്കും. അന്യായ ലാഭം ഉണ്ടാക്കാനിട്ടും എനിക്ക് കയറ്റമില്ല, അന്യായ ലാഭം ഉണ്ടാക്കുന്നവർക്ക് നല്ല സാമ്പത്തിക ശേഷി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും വേദവസവും ഉത്തരം തരുന്നില്ല. ഭാഗികമായ ചില ഉത്തരങ്ങൾ ലഭിച്ചെന്നിരിക്കുക, ദൈവം നിങ്ങളോട് മൗനമായിട്ടിരിക്കുക. ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇതെല്ലാം സംബന്ധിച്ച് എന്റെ ഇതുപോലുള്ള ഇരുട്ടുകൾ ഞാനും ചോദിച്ച ചോദ്യങ്ങൾക്ക് കർത്താവ് വെളിച്ചത്ത് പറയാൻ തന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തെ നിങ്ങൾ നിസ്വാർത്ഥമായി സ്നേഹിച്ചു മുന്നേറുമ്പോൾ നിങ്ങളുടെ ജീവിതം വൈരുദ്ധ്യാത്മകമായിട്ട് മാറിക്കൊണ്ടിരിക്കും, സംശയമില്ല. ഈ ഒരു ജീവിതം ദൈവത്തെ കണ്ടെത്താൻ നിനക്ക് തന്നത് നിന്റെ ജീവിതത്തിലെ ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാനല്ല ഈ 70 വയസ്സ്, മറിച്ച് യഹോവ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളാൻ മാത്രം തന്നതാണ് ഈ ആയുസ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലാ ഫിലോസഫി എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനല്ല ദൈവം ഈ ആയുസ് കൊണ്ട് മെനക്കെടുന്നത്. ദൈവം നിങ്ങളെ വളരെ വൈരുദ്ധ്യാത്മകമായ അനുഭവത്തിലൂടെ കൊണ്ടുപോകും. ഒരായുസ് മുഴുവൻ കർത്താവിനെ സേവിച്ച ശേഷവും ഒരുപക്ഷെ രോഗക്കിടക്കയിൽ കിടന്നായിരിക്കാം നീ മരിക്കുന്നത്. കർത്താവിനെ സേവിക്കാൻ പോയിട്ട് കൂട്ടായ്മ പോലും ക്രമമായിട്ട് വരാത്തവന് ആരോഗ്യത്തോടെ മരിച്ചെന്നിരിക്കാം. ഇതെല്ലാം കണ്ട് നാം പകച്ചു നിൽക്കും. ചില ദൈവദാസന്മാർ അപമാനത്തിൽ വിതയ്ക്കപ്പെടും, തേജസ് ഉയർക്കുന്നത് നാം കാണുന്നില്ലല്ലോ. ചിലർ അപമാനിതരാകാതെ വിതയ്ക്കപ്പെടും, അപമാനിതരാകാതെ വിതയ്ക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളോടുള്ള മതത്തിൽ ഒരൊറ്റ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ സിംഗിൾ മൈൻഡഡ് ആകാൻ പറ്റത്തുള്ളൂ. രണ്ട് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്ര മുഴുവൻ അസ്ഥിരമായിരിക്കും. ആ ഒപ്പീനിയൻ എന്നെ സംബന്ധിച്ച് ഒറ്റ ഒപ്പീനിയനേ ഉള്ളൂ, ഹല്ലേലൂയ, യഹോവയിൽ തന്നെ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിട്ട് നീ ഹൃദയത്തിൽ കരുതിക്കൊള്ളുക, യഹോവയെ തന്നെ നനച്ചുകൊള്ളുക. അവൻ മാത്രമാണ് വിശ്വസ്തൻ, അവന്റെ വഴികളെല്ലാം പെർഫെക്റ്റ് ആണ്, ഹല്ലേലൂയ. അത് ആ ഒരു ഒറ്റ ഒപ്പീനിയൻ അല്ലാതെ അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു അഭിപ്രായം കൂടെ ചേർത്ത് വെക്കാമെന്ന് വിചാരിക്കാം. സൗര സൗരന്മാരെ, നിങ്ങൾക്കൊരാരാധകനാകാൻ കഴിയത്തില്ല, നിങ്ങൾക്കൊരാരാധകനാകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന സംഭവങ്ങൾ എനിക്ക് ഒത്തിരി പേരെ അറിയാം. അവര് എന്റെ കൂടെ വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്ത ഒരു ബ്രദറുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഹരിയാനയിലെ പാനിപ്പത്തിലാ വേല ചെയ്യും. വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ ബനിയൻ ഒരു ദിവസം അലക്കാനിട്ടപ്പോ ഞാൻ കണ്ടു, ഒരു ഒരു 10-2000 തോളയുണ്ട് ആ ബനിയനെ. അപ്പൊ അറിയാം അദ്ദേഹത്തിന്റെ അവസ്ഥ. വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞൊരു കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹം റാണിക്കാരൻ. ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. വീതമെല്ലാം വെച്ചു കഴിഞ്ഞു, കെട്ടിച്ചു വിട്ട പെമ്മക്കും കൂടെ കൊടുത്തു കഴിഞ്ഞു. ബാബുവിനൊന്നുമില്ല, ബാബു മാത്രമേ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി ആരും വിശ്വാസം. പക്ഷേ ബാബു വന്നിട്ട് 35 വർഷമായി. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനത്തെ അനുഭവങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഈ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു 100 ചോദ്യങ്ങൾ വരും. ഹല്ലേലൂയ. പക്ഷേ വേദോസ്തവം, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ഇതിന് ദൈവം മറുപടി പറയുന്നില്ല. ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ യു ഹാവ് ടു എക്സർസൈസ് യുവർ ഫെയ്ത്ത്. തെറ്റിക്കൂടായ്മയുള്ള ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള വിശ്വാസത്തിന്റെയും ട്രസ്റ്റിനെയും മാത്രം എക്സർസൈസ് ചെയ്ത് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ബാക്കി ഉത്തരം കണ്ടെത്തുന്ന ഏതെങ്കിലും കോളേജുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രത്യേക മീറ്റിംഗുകൾ നടക്കുന്നുണ്ടെങ്കിൽ, സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേക യോഗ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ജീവിതത്തെ സൈദ്ധാന്തികമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്, അവിടെ പൊക്കോളൂ. പക്ഷെ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഈ ഉത്തരമല്ല നിനക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവം തരുന്ന ഒറ്റ ഉത്തരത്തെ നീ അങ്ങ് വിശ്വസിച്ചോണം, മുറുകെ പിടിച്ചോണം. എന്റെ വഴികളല്ല നിന്റെ വഴികൾ, എന്റെ ആലോചനകളല്ല നിന്റെ ആലോചനകൾ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നതിനേക്കാളും എന്റെ വഴികളും എന്റെ ആലോചനകളും നിന്റെ മനസ്സിലെ പ്ലാനുകളെക്കാളൊക്കെ ഉയർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് നമുക്കറിയാം. പക്ഷേ ട്രസ്റ്റ് ആൻഡ് ഒബേ.
സൗരസൗരമാരെ, ട്രസ്റ്റ് ആൻഡ് ഒബേ.
ഞാൻ ഏതോസവും തലവാരിയുടെ കീറി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വഷ്ടി
എന്റെ ഇരുട്ടത്ത് ദൈവം എന്നോട് പറഞ്ഞത് ട്രസ്റ്റ് ആൻഡ് ഒബേ, ദൈവത്തെ തന്നെ നീ ആശ്രയിച്ചു.
ഹല്ലേലൂയ. നന്നായി പഠിച്ചു ബ്രദർ,
നന്നായി പഠിച്ചു,
ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്തു, കൂട്ടായ്മകളൊന്നും മുടക്കിട്ടുമില്ല. ഇനി അങ്ങനെ മാർക്ക് പോകണ്ടെന്ന് വിചാരിച്ചു.
പക്ഷെ
ഉഴപ്പിൽ നടന്നവനും പ്രാർത്ഥിക്കാത്തവനും കുരിശ് വരയ്ക്കുന്നവനും ഇവിടെ അമ്പലത്തിൽ പോയി മുട്ടുവടക്കുന്നവനും മൂർത്തികളെ ആരാധിക്കുന്നവനും ഒക്കെ 99.9%. ദേവദാസന്മാർ പ്രാർത്ഥിക്കുന്നു, ഞാൻ കോപ്പി എടുത്തിട്ടില്ല 10-ാം ക്ലാസ് വരെ. എനിക്ക് വന്നപ്പോൾ 65. ഇതുമായിട്ട് എന്ത് ചെയ്യും ബ്രദർ? 65 എന്ത് ചെയ്യും? ബൈജുവിൽ പോയാൽ 65 കൂട്ടി കിട്ടുമോ?
കിട്ടത്തില്ല. പക്ഷേ ദൈവം ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ദൈവം മറുപടി പറയുന്നില്ല.
അങ്ങനെ ദൈവം മറുപടി പറയാൻ പോയാൽ 650 കോടി ജനങ്ങൾക്ക് മറുപടി പറഞ്ഞ കർത്താവ് മടുക്കത്തേ ഉള്ളൂ. എന്നെ ചലഞ്ച് ചെയ്തൊരു വചനമുണ്ട്, ഞാനത് നിങ്ങളുടെ വിരോധാഭാസത്തിനായിട്ട്, ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഒരു വിരോധാഭാസമായിട്ട് ഞാൻ പറയാം. ലൂക്കോസ് 13:6, ഇതെന്റെ ചിന്തയല്ല, പെട്ടെന്ന് മനസ്സിൽ വന്നപ്പം പറഞ്ഞു, ഒന്ന് വായിക്കാവോ? ലൂക്കോസ് 13:6.
അവൻ ഈ ഉപമയും പറഞ്ഞു,
യെസ്,
ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്രിവൃക്ഷം ഉണ്ടായിരുന്നു.
മതി, ഒറ്റ വാക്യത്തിൽ ജീവിതത്തിന്റെ വിരോധാഭാസം എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം. അത്തിവൃക്ഷം നട്ടത് അത്തിത്തോട്ടത്തിലല്ല,
എവിടെയാ?
ശ്രദ്ധിച്ചു വായു, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. അവൻ ഒരു ഉപമ പറഞ്ഞത്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ,
ഒരു മുന്തിരി ഉണ്ടെന്ന് പറഞ്ഞ രസമുണ്ട്.
ദൈവം ഇതുപോലെ മനുഷ്യനോട് ഇടപെടുന്ന ഒരു പിടിയും കിട്ടത്തില്ല. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ട ശേഷം ഫലം ചോദിക്കുക ദൈവം. ദൈവമേ, എന്റെ സാഹചര്യങ്ങളൊക്കെ ഇത്രയും വിപരീതമാ, ഈ വിപരീത സാഹചര്യത്തിൽ എന്നെ നട്ട ശേഷം പാപത്തെ ജയിക്കണമെന്ന് പറഞ്ഞ് നീ ഡിമാൻഡ് ചെയ്താൽ എങ്ങനെയാ കാര്യം നടക്കുന്നത്? അല്ല പിന്നെ നീ എന്റെ കൂട്ടുകാരെ മാറ്റി തരണം, പിയർ പ്രഷറെ മാറ്റി തരണം, ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറ്റി തരണം, പ്രസന്റ് ട്രെൻഡ് മാറ്റി തരണം. അല്ലാതെ കൊണ്ട് മുന്തിരിത്തോട്ടത്തിൽ അത്യാവശ്യം നട്ട ശേഷം ഫലം തരണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നതെന്നറിയോ, മുന്തിരിത്തോട്ടത്തിൽ നീ ഒരു അത്തി ആയിട്ട് ഞാൻ നിന്നെ നിർത്തിയിരിക്കുക, നിന്റെ ജീവിതത്തിലെ എല്ലാ വിപരീത സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ നട്ടിരിക്കുക. ട്രസ്റ്റ് ആൻഡ് ഓബേ.
പ്രൈസ്ലോ.
അനുകൂല സാഹചര്യങ്ങളൊന്നും ആത്മീയത്തിന് പ്രയോജനമാണെന്ന് വിചാരിക്കരുത്. പ്ലഷർ അല്ല, പെയിനാണ് എന്നും ദൈവമക്കളെ നടത്തിയിട്ടുള്ളൂ. എനിക്ക് ഈ ജോസഫ് സ്കാവൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ ഒരു പരിചയം കേട്ടിട്ടുണ്ടായിരിക്കും. ജോസഫ് ഗ്രാവിന്റെ ജീവിതത്തിൽ ഒരു വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയൊരു മനോഹരമായ പാട്ട് നമ്മളെല്ലാവരും പാടാറുണ്ട്. താൻ വിവാഹം കഴിക്കുമ്പോൾ തന്റെ വിവാഹത്തിന് താൻ നിശ്ചയിച്ചിരുന്ന പെൺകുട്ടി തൊട്ടടുത്ത ദിവസം, വിവാഹത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ ആ പെൺകുട്ടി മരിക്കുക. കർത്താവിൽ വീണ്ടും മനസ്സുറപ്പിച്ച് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോയി. വീണ്ടും അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയിൽ സ്നേഹിക്കുകയും അവളെ തന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ഒരുക്കി അവന്റെ വിവാഹം നടക്കാൻ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു അതിന്റെ തലേന്ന്. പക്ഷെ മാരക രോഗത്താൽ ആ പെൺകുട്ടി മരിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷ അർപ്പിച്ച രണ്ട് പെൺകുട്ടികളും പൊടുന്നനെ മരിച്ചപ്പോൾ ജോസഫ് സ്കാവൻ നിരാശനായി. അദ്ദേഹത്തിന്റെ അമ്മ നെടുവീർപ്പെട്ടു, ജോസഫിനെയും ഒരു പെണ്ണ് എവിടെ നിന്ന് കിട്ടും, അവന്റെ ഭാവി എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ജോസഫ് എടുത്ത് ഒരു പേപ്പറിലെടുത്ത് പേനായും കൊണ്ട് എഴുതിയത്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അവർ ഇരുട്ടത്ത് കേട്ടതാണ് വെളിച്ചത്ത് ഇന്ന് നാം പാടുന്നത്. സഹോദരന്മാരെ, എനിക്കറിയാം നിങ്ങളെയൊക്കെ പേഴ്സണലി കൗൺസിൽ ചെയ്താൽ ഒരു ചോദ്യാവലി തരാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിക്കും. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. വേദോസ്വം ഇങ്ങനെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 55:8 നമ്മളിപ്പോ വായിച്ചതാ, എങ്കിലും ഒന്നുകൂടെ ഹൃദയം തുറന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, മുന്തിരിത്തോട്ടത്തിൽ അത്തിയായിട്ട് ഒരു വിരോധാഭാസത്തിൽ എന്റെ ജീവിതം വളരുന്നിടത്ത് എന്നെ ഫലമായിട്ട് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്തിനാണ്?
എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല,
യെസ്,
നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല,
യെസ്,
എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും നാം നമ്മുടെ ഹൃദയത്തിൽ എഴുതിക്കൊണ്ട് ഇന്ന് പോവുകയാണ്. 46 യെശയ്യാവിന്റെ 46 അധ്യായം 10-ാമത്തെ വാക്യം.
ദൈവം എന്ന പോലെ ഒരുത്തനുമില്ല.
ദൈവം എന്ന പോലെ
ഒരുത്തനുമില്ല.
യെസ് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിലും, ഇഫ് യു ട്രൈ ടു ഫൈൻഡ് ആൻസർ ഫോർ ഈച്ച് ആൻഡ് എവരി പ്രോബ്ലം ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു ഫൈൻഡ് എ സിംഗിൾ ആൻസർ ഫോർ യുവർ പ്രോബ്ലം, ബട്ട് സ്റ്റിൽ യു മസ്റ്റ് നോ എന്താ, അവനെ പോലെ
ഒരുത്തനുമില്ല. അവനെ പോലെ ഒരുത്തനുമില്ല.
നാട്ടുകാരെ ജീവിതത്തെ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യട്ടെ, മനുഷ്യൻ ജീവിതത്തിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിച്ചു. അവസാനം ലോകം ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ വ്യാഖ്യാനം എന്താണെന്നറിയോ? എവരി മാൻ ഈസ് ദ വിക്ടിം ഓഫ് ഹിസ് സർക്കംസ്റ്റൻസ്. അതാ ലോകം കൊടുത്ത വ്യാഖ്യാനം. സകല മനുഷ്യരും സാഹചര്യത്തിന്റെ വിക്ടിമാണ്, ഇരയാണ്. ആ ഫിലോസഫി ലോകത്തിന് വിട്ടുകൊടുക്കാം, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ വേദവസ്ത്രത്തിലേക്ക് തിരിക്കുന്ന ദൈവവൈദ്യന് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അവന്റെ മറുപടി അവന്റെ ദൈവമാണ്. ദൈവം ഒരുത്തനെ ഉള്ളൂ, ദൈവത്തെ പോലെ ഒരുത്തനെ ഉള്ളൂ. ഹല്ലേലൂയ. എന്റെ പൊന്നു സഹോദര സഹോദരന്മാരെ, സിമ്പിൾ ആയ LKG സിലബസ് ആണ് എന്നോട് പറയുന്നത്. യഹോവയുടെ വഴികൾ തികവുള്ള വഴിയാണ്. ഗോഡ്സ് വേസ് ആർ പെർഫെക്റ്റ്. ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരൊട്ട പാർട്ട് പോലും അൺനെസസറി ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നെയിൽ അത് അവിടെ ആവശ്യമാണ്. രോമം നമുക്ക് തോന്നും വേണ്ടാത്തതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ചൂടും തണുപ്പും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആ രോമം അവിടെ ആവശ്യമാണ്. ശരീരത്തിലെ ഒരവയവം പോലും എടുത്തു മാറ്റാൻ കഴിയാതെ വണ്ണം ചെറുതെന്നോ വലുതെന്നോ തോന്നുന്നത് അൺനെസസറി ആണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവയവം അൺനെസറി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? മുറിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇതിച്ചിരി സുന്ദരമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഒരു നഖം പോലും അവൻ അൺനെസസറി ആയിട്ട് സൃഷ്ടിച്ചിട്ടില്ല. പ്രിയുള്ളത്, ദൈവം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് സകലതും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതം ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലാണ്. യഹോവയുടെ വഴി തികവുള്ള വഴിയാണ്. ഹല്ലേലൂയ. 46:10 അതിലെ ആദ്യത്തെ വാക്യം നാം ഇങ്ങനെ വായിച്ചത്, ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ശ്രദ്ധിക്കൂ, മനസ്സിലേക്ക് കൊണ്ടുവരൂ, ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഇന്ന് എന്റെ ജീവിത സാഹചര്യം മുന്തിരിത്തോട്ടത്തിലാണ്. ഞാനൊരു അത്യവൃക്ഷമാണ്. ബട്ട് സ്റ്റിൽ എന്റെ സാഹചര്യങ്ങൾ എത്ര വിപരീതമായിട്ടിരിക്കുമ്പോഴും എനിക്ക് എന്റെ ദൈവത്തോടു കൂടെ നടക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്റെ കാര്യങ്ങൾ എല്ലാം കീഴ്മേൽ മറിഞ്ഞാലും എനിക്ക് ഒരു ദൈവമുണ്ട്. അവൻ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതിരിക്കുമ്പോഴും അവനെ പോലെ ഒരുത്തനുമില്ല. ട്രസ്റ്റ് ആൻഡ് ഓബേ. രണ്ടാം അതിന്റെ അടുത്ത വാക്യം,
ആരംഭത്തിൽ തന്നെ അവസാനവും.
യെസ്. എന്തുകൊണ്ടാണ് ഞാൻ അവനെ ആശ്രയിക്കുന്നത് അറിയോ? ആരംഭത്തിന്റെ തന്നെ
അവസാനവും.
അവസാനവും
പൂർവ്വകാലത്ത് തന്നെ.
പൂർവ്വകാലത്ത് തന്നെ
മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു.
ശ്രീസലോ, ഞാൻ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയാവുന്ന, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ള അറിയാവുന്ന ഒരുവനെ ഞാൻ വിശ്വാസം എക്സർസൈസ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് മുറുകെ പിടിക്കുക. ബ്രദറെ, ഈ രോഗം, ഈ ക്യാൻസർ വേറെ ആൾക്ക് വന്നിരുന്ന കുഴപ്പമില്ല, ഞങ്ങളെ വേട്ടയാടുന്നതിന് കാരണമുണ്ട്. ഒരു ഉത്തരവില്ല. ആരെങ്കിലും ഉത്തരവായിട്ട് അഭിനയം വന്നാൽ അവരെ
സൂക്ഷിച്ചോളൂ.
എനിക്കൊരു ഒരു ഞാൻ 92 സുവിശേഷ വലിയ നോർത്തിലായിരുന്നു പാടിയ ഒരു പാട്ടുണ്ട്. വലിയ സംഗീതം ഇല്ലാത്തതുകൊണ്ട് ആരും പാടാറില്ല. ട്രസ്റ്റ് ആൻഡ് ഓബേ, അതിന്റെ ഫുൾ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സോങ്. എന്റെ തുടക്കം അറിയോ?
വളരെ
ബ്യൂട്ടി. ഒറ്റയ്ക്കിരുന്ന് പാടാനുള്ള നല്ലൊരു പാട്ട്. നിങ്ങൾ അങ്ങ് കണ്ണോടക്കി വിശ്വസിക്കുക. എന്താ? ആരംഭത്തിങ്കിൽ തന്നെ അവസാനം. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ആർക്കെങ്കിലും പ്രസ്താവിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിനാണ്. അതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടത്തിൽ വിപരീത സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും ഒരത്തിയായി വളരാൻ അവൻ എനിക്ക് കൃപ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
യെശയ്യാപ്രവാചകൻ 30:15 വാക്യത്തിലും വേദോത്സവം നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ച് വേദോത്സവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യാഖ്യാനം. 30:15,
ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും.
അടങ്ങിയിരിക്കുക, അടങ്ങിയിരിക്കുക. നിങ്ങളിപ്പോൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല, ദൈവത്തെ ചോദ്യം ചെയ്യരുതെന്നാണ് നാം പറയുന്നത്. സുനാമിയിൽ എത്ര കുഞ്ഞുങ്ങൾ മുങ്ങി മരിച്ചു എന്നുള്ള ചോദ്യം കൊണ്ട് നീ വേട്ടയാടപ്പെടരുത്. ലിവ് ടു ഗോഡ്, ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഹിരോഷിമാലും നാഗസാക്കിയിലും അണുബോംബ് പൊട്ടിയ ശേഷം എത്ര ആയിരങ്ങൾ വെറുതെ ചത്തുടങ്ങി എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്ക.
എന്നിട്ട് ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, നീ തന്നെ ദൈവം. ആരംഭത്തേക്ക് തന്നെ അവസാനം അറിയാവുന്ന ദൈവത്തെ വിശ്വാസം കൊണ്ട് ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ, വിശ്വാസത്തിനപ്പുറം ഇഫ് യു ഹാവ് ടു മോർ ഒപ്പീനിയൻസ്, എന്നും ഈ ആരാധനയ്ക്ക് നടുവിലും ഒരു ഡബിൾ മൈൻഡഡ് മനുഷ്യനായിട്ട് നീ ഇരിക്കും. ആരാധിക്കാൻ പൊങ്ങുമ്പോൾ നിന്നിലെ നീതിബോധം ഉണരും. ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിരോധാഭാസമായ കാര്യങ്ങളെല്ലാം നിന്റെ മനസ്സിലേക്ക് എഴുന്നേറ്റ് വരും. അങ്ങനെ നിനക്കൊരാരാധന നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിത്തീരും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു ദൈവ വൈദ്യന്റെ ആരാധനയുടെ ഹൃദയം നഷ്ടപ്പെട്ടാൽ പിന്നെ അവനെ എന്തിനു കൊള്ളാം? സുവിശേഷകളെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പ്രസംഗത്തിന്റെ കഴിവ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഇതൊന്നും ഒത്തിരി നാളെ നിൽക്കുമെന്നൊന്നും ആർക്കും ദൈവം ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. ഇന്ന് കാണുന്ന ഈ പ്രസക്തി എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ഒറ്റ സെക്കൻഡ് മതി. പക്ഷെ എന്റെ ജീവിതത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രശസ്തമാക്കുന്നത് എന്റെ ഇൻഗ്രീഡിയന്റ്
അവനോടുള്ള ആരാധനയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഐ വാണ്ട് ടു ടെൽ യു, വർഷിപ്പ് ഈസ് നോട്ട് ആൻ ആക്ട്, വർഷിപ്പ് ഈസ് എ സ്റ്റേറ്റ്. ആരാധന ഒരു പ്രവൃത്തിയല്ല, ആരാധന ഒരു അവസ്ഥയാണ്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും, നമുക്ക് ആരാധിക്കാം, അതൊരു പ്രവൃത്തിയായിട്ട് നിങ്ങൾ കാണരുത്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്, നിങ്ങളുടെ അവസ്ഥയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ്, നിങ്ങൾ ആരാധകനായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ, നിങ്ങൾ നന്ദി ഉള്ളവരായിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, നന്ദി പറയാൻ അല്ല പറഞ്ഞിരിക്കുന്നത്, നന്ദി ഉള്ളവരായിരിക്കും. നന്ദി പറയുന്നതും നന്ദി ഉള്ളവരായിരിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. ഒരാടെ ബൈക്കിൽ കയറിയിട്ട് ഇവിടെ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്താൽ താങ്ക് യു എന്ന് പറയാം, പക്ഷെ നന്ദി ഉള്ളവനായിരിക്കണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. പറയുന്നതും ഉള്ളതും തമ്മിൽ വ്യത്യാസം. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ആ സ്റ്റേറ്റ്, ദൈവത്തോട് എന്തായിരിക്കണം? നന്ദി ഉള്ളവരായ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നതൊന്നും കർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിലെ നന്ദി അറിയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ആരാധിച്ച് ആക്ട് ചെയ്തോ അധ്വാനിച്ചോ എന്നുള്ള വിഷയം, നീ ഒരു ആരാധനയുടെ സ്റ്റേറ്റുള്ള അനുഭവമുള്ള ഒരു മനുഷ്യനാണ്. ബ്യൂട്ടിഫുൾ. ജോസഫ് സ്കാവനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭക്തന്മാരുടെ ഇരുട്ടിൽ അവർക്ക് കർത്താവ് കൊടുത്ത സത്യങ്ങളാണ് ഇന്ന് നാം പുരമുകളിൽ ഘോഷിക്കുന്നതും ദൈവസഭയിൽ പാടുന്നതും. ഹല്ലേലൂയ. അവർക്കെല്ലാവർക്കും ദൈവം കൊടുത്തത് അത്തിയുള്ള സ്ഥലത്ത് അത്തിയായിട്ട് വളരാനല്ല, മുന്തിരിയുള്ള തടത്ത്. മുന്തിരി ആ പ്രസംഗം അതൊരു അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒരു വാക്ക് ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ചു പോവാം. മുന്തിരി ഉള്ള തോട്ടത്തിൽ അന്ന് വരെ ആ മണ്ണിൽ കിടക്കുന്ന വളം, ഇതിന് മുമ്പ് ഉള്ള വളമല്ല, മുന്തിരിക്ക് അനുകൂലമായ വളങ്ങളാണ് കിടക്കുന്നത്. ആ മണ്ണിനെ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായിട്ട് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുന്തിരി വളരാനുള്ള വളവും അതിനാവശ്യമായ സാഹചര്യങ്ങളും ഒക്കെ. അവിടെ കൊണ്ടൊരു അത്തിയെ കൊണ്ട് നടുമ്പോൾ അത്തിക്ക് വിപരീത സാഹചര്യം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വേദോത്സവം മുഴുവനും ഇതുപോലെയാ ദൈവം കൊണ്ട് നട്ടിരിക്കുന്ന ആൾക്കാർ. അവിടെ കൊണ്ടങ്ങ് നട്ടിരിക്കുക. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ വരണ്ട സ്ഥലത്ത് അവനെ കൊണ്ടങ്ങ് നട്ടു കർത്താവ്, വരണ്ട സ്ഥലത്ത് കർത്താവ് അവനങ്ങ് നട്ടു. വരണ്ട സ്ഥലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ യേശു വളർന്നു. ഹല്ലേലൂയ. എന്റെ പൊന്നുപ്രിയമുള്ളവരെ, യേശുവിനെ ചോദിക്കാമെങ്കിൽ പിതാവിനെ ചോദ്യം ചെയ്യാൻ യേശുവിനെ പറ്റത്തുള്ളൂ. കാരണം യേശു ജീവിച്ചിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനികളെല്ലാവരും ഒന്നിൽ കുതിരപ്പുറത്താ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ രഥത്തിലായിരിക്കും യാത്ര ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് തന്നെ ഹെരോദാവാകുന്ന അന്നത്തെ മഹാരാജാവ് ഏറ്റവും മുന്തിയ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നവൻ ആടിപ്പോയി. യഹൂദന്മാരുടെ രാജാവ് പിറന്നവൻ എവിടെ കലങ്ങിപ്പോയവന്റെ ഹൃദയം. സാക്ഷാൽ രാജാവ് പിറന്നു. സാക്ഷാൽ രാജാവ് 33.5 വയസ്സിൽ ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുവിന് ശിഷ്യന്മാർക്ക് ഒരു 13 കുതിര വാങ്ങിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ പ്രിയുള്ളവർ? ഉണ്ടോ? അല്ല, ഉണ്ടോ? ഒരിടത്ത് നമ്മൾ വായിക്കുന്നത് പുരുഷാരം തമ്മിൽ തമ്മിൽ ചവിട്ടുകൊണ്ടൊക്കെ വേണം നിങ്ങൾ കൂടി, തമ്മിൽ അങ്ങോട്ടും കൂടി ചവിട്ടാ ഇങ്ങോട്ട്, അതുപോലെ ആൾക്കാർ കൂടി അവരെല്ലാം കൂടെ ഒരു സ്വതന്ത്രകാഴ്ച ഇട്ടാൽ യേശുവിനും 12 ശിഷ്യന്മാർക്കും കൂടെ ഒരു കുതിര ആയിക്കും. 13 കുതിര, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നിട്ട് ആ ഗലീലയിലൊക്കെ ടക് ടക് ടക്ക പറഞ്ഞ കുതിരപ്പുറത്തൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോ യേശു കുതിര ഉപയോഗിച്ചില്ല. അവൻ ഒരു വരണ്ട നിലക്കാരും. എന്റെ പിതാവ് കാണിച്ചു തരുന്നതല്ലാതെ ഒന്നും പിതാവ് കുതിരയെ കാണിക്കുന്നില്ല. അപ്പം പിശാചി വന്ന് പറയും, എടാ എല്ലാവർക്കും ഉണ്ടടാ കുതിര, നിനക്ക് മാത്രമല്ല കുതിരയില്ലാതെ. സ്മാർട്ട് ഫോൺ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പിതാവിലേക്ക് നോക്കുമ്പോ പിതാവ് സ്മാർട്ട് ഫോൺ കാണിച്ചു തരുന്നില്ല. ഇസ് ഇറ്റ് ട്രൂ വിത്ത് യു?
ഇങ്ങനൊരു ജീവിത സാധ്യമാണോ? ഈ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിയായിട്ട് ജീവിക്കുക? നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ക്രമം തെറ്റിച്ചത് എവിടെ വന്നാണെന്നറിയാവോ? ലോകം ജീവിതത്തിന് വ്യാഖ്യാനം കൊടുത്തിടത്തുനിന്നാണ് നമ്മൾ ജീവിതം എന്താണെന്ന് പഠിച്ചത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ചിന്തയില്ലേ? ഇവിടെ കൊണ്ട് നട്ടിട്ട് ഫലം തരാൻ ദൈവം നിങ്ങളോട് പറയുന്നുവെങ്കിൽ ദൈവം
അതിന് കൃപ തരുന്ന ദൈവമാണ്.
ഒരു സൈക്കിളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നോ. ഒരു ബൈക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ മീറ്റിങ്ങിനും വരാം നോ. ഒരു കാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മഴ സമയത്തും കൂടെ വരാമായിരുന്നു നോ നോ നോ.
ഇല്ല, നടക്കത്തില്ല.
ഞാൻ എന്നെ വിശ്വസിക്കുന്ന അറിയാം. നിങ്ങൾ അത് എഴുതിയിട്ടോ. God's will never send you a place where God's grace cannot sustain you. മനസ്സിലായോ? God's will never send you to a place where God's grace cannot sustain you. ദൈവത്തിന്റെ കൃപയ്ക്ക് നിന്നെ പരിപാലിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കും ദൈവം ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നെ അയക്കത്തില്ല.
Praise the Lord. Hallelujah. വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ കൃപയ്ക്ക് എന്നെ പരിപാലിക്കാൻ കഴിയാത്ത ഒരിടത്തേക്കും ദൈവത്തിന്റെ ഹിതം എന്നെ അയക്കത്തില്ല.
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താമസിക്കുന്ന വീടിനായിട്ട് സ്തോത്രം.
അവിടെ കിടന്ന് ഉരുട്ടിപ്പിടിക്കുകയായിരിക്കാം. ഇടയില്ലെന്ന് എന്താണ്? ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട് ഒട്ടും ഇടയില്ല. ഒരു ഗുണമുണ്ട്, നിലം തുടക്കേണ്ട ആവശ്യമില്ല, ഈ ഫ്രീ സ്പേസ് കുറവായോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വരുന്ന 5 വർഷം ആ മുന്തിരിത്തോട്ടത്തിൽ ഒരത്യവൃക്ഷമായിട്ട് ഫലം കായ്ക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം ഇങ്ങനെ ഒത്തിരി വൈരുദ്ധ്യാത്മകമാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആൾക്കാർ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു വചനമുണ്ട്,
എല്ലാം നന്ദിക്കാം.
നമ്മള് അതൊരു കാണാപ്പാടായിട്ട് അങ്ങ് പഠിച്ചിരിക്കുക. ദൈവത്തിലെ നന്മ തിരിച്ചറിയാതെയാണ് നാം അത് മനസ്സിലാക്കുന്നത്. ഏത് കാര്യത്തോടും നമ്മൾ നിസ്സംഗഭാവത്തിലാണ് പറയുന്നത്
ഇതൊരു നന്മയായിട്ട് തീരും. അങ്ങനെയല്ല,
ദൈവത്തിന്റെ നന്മയിലേക്ക് നോക്കിയിട്ട് ഞാൻ മുമ്പേ വായിച്ച വാക്യം 30:15 മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. മനമിളക്കുന്ന പ്രശ്നങ്ങളാ, മനമിളക്കുന്ന പ്രശ്നങ്ങൾ.
ഒരായുസ് മുഴുവനും ഭർത്താവിനോട് വിശ്വസ്തത കാണിച്ച ഭാര്യയ്ക്ക് തന്റെ ജീവിതത്തിന്റെ സായാഹ്ന വേളയിലാണ് അറിയുന്നത് ദൂരദേശത്ത് നിന്ന് തനിക്ക് വളരെ മനോഹരമായ സ്വീറ്റായിട്ടും കത്തെഴുതുന്ന ഹസ്ബൻഡ്, എന്നും തന്നെ ഫോൺ ചെയ്ത് വിളിക്കുന്ന ഹസ്ബൻഡ്, അദ്ദേഹത്തോട് ഹൃദയപൂർവ്വം ജീവിതത്തിന്റെ എല്ലാം പങ്കുവെക്കുന്ന സ്ത്രീ വൈകി അറിഞ്ഞത് ഈ മധുര സമ്പർക്കം എന്നിൽ ഫോണിൽ കൂടെ നടത്തുമ്പോൾ മറ്റൊരു സ്ത്രീയായിട്ട് ജീവിച്ചോണ്ട് ഇതെല്ലാം ചെയ്യുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ആ സ്ത്രീക്ക് എന്നെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? 2 പിള്ളേരുണ്ട്. എന്താ അവള് ജീവിതത്തെ കുറിച്ച് പറയുന്നു? മനയിളകും, മനയിളകും. ഏത് ഭക്തന്റെ മനയിളകും? പക്ഷെ കർത്താവ് പറയുന്നത് മനം തിരിഞ്ഞ് എന്ത് ചെയ്യുക? അടങ്ങിയിരിക്കുക. ഉത്തരം കിട്ടത്തില്ല, ഉത്തരം കിട്ടത്തില്ല. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. ദൈവമാണ് നിന്റെ ഉത്തരം. പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടും. നീ കർത്താവ് മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും.
യെസ്, ആ വാക്കിനോട് ചേർന്ന് വായിക്കാം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം.
ആ വാക്ക് തന്നെ ട്രസ്റ്റ് ആൻഡ് ഓബേ.
യെസ്. ഈ ദൈവസഭയിൽ ആരെങ്കിലും ഈ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വന്ന ശേഷം ചോദ്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചോദ്യമുണ്ടെന്നുള്ളത് നിങ്ങളൊരു ഭാവിയാണെന്ന് തെളിയിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഹൃദയവുമായി നിങ്ങൾ ഇരിക്കുമ്പോൾ ആ ക്രൂശിക്കാൻ വന്നവരെ പോലെ കർത്താവിന്റെ വായിൽ നിന്ന് വന്ന തിരുവായു മൊഴിയുടെ മുമ്പിൽ പോലും അവനെ അപഹസിക്കാനായിട്ട് ശ്രമിക്കുന്നവരേക്കാൾ
കർത്താവിലേക്ക് നോക്കിയിട്ട് അവന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്ന തിരുവചനങ്ങൾക്കകത്ത് നിന്റെ ജീവനെ നീ കണ്ടെത്തണം. മനം സ്വസ്ഥമാകുക, വിശ്വസിക്കുക, ആശ്രയിക്കുക.
ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇനിയുള്ള കാലം മുഴുവനും പാരഡോക്സിക്കലായി പറയുന്നതൊന്ന് സംഭവിക്കുന്ന ഒന്ന്, കാണുന്നതൊന്ന് പല പകലും ഇരുട്ടായി തീരുമെന്ന വെളിപ്പാട് ദിവസത്തിൽ എഴുതിയിരിക്കുന്നു. സൂര്യനെ കാണാത്ത ദിവസങ്ങൾ ഇനിയും വരും. സ്വാഭാവിക ജീവിതം തകിടം മറിയും. നിങ്ങൾ കേൾക്കുന്നതും കാണാൻ പോകുന്നതും നിങ്ങൾ കടന്നു പോകാൻ പോകുന്നതുമായ ജീവിതം അതുവരെയും നിങ്ങൾ സ്വാഭാവികമായ ജീവിതം ജീവിച്ചതിൽ നിന്നും ഒത്തിരി വ്യത്യാസമായിരിക്കും.
ബട്ട് ട്രസ്റ്റ് ആൻഡ് ഓബേ. യഹോവയെ തന്നെ ആശ്രയിച്ചു. ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ജീവിതത്തിൽ ഇതുപോലെ വൈരുദ്ധ്യാത്മകമായ ജീവിതം നയിച്ചവരുടെ ജീവിതാവസ്ഥ. സംഖ്യാപുസ്തകം 7:3 മൂന്ന് മുതലുള്ള വാക്യം. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 7:3.
അവർ വഴിപാടായിട്ട് ഈ രണ്ടു പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു.
ഈ യഹോവയുടെ ആലയത്തിന് മുമ്പിൽ വഴിപാടായി കിട്ടിയ വണ്ടികളുടെ കാര്യം പറയുന്നു. 6 വണ്ടി 12 കാള യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പ് കൊണ്ടുവന്നു. ഒരു വലിയ വ്യാഖ്യാനം വേണ്ടാത്ത ഒരു കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ വളരെ രസകരമായി തോന്നും ഇതിലെ സംഭവങ്ങൾ. അതിന്റെ താഴോട്ട് വരുമ്പോൾ ഈ വാഹനങ്ങളൊക്കെ വീതം വെക്കുക ദൈവം. ഈ വാഹനം വീതം വെക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ.
2 വണ്ടിയും 4 കാളയും അവർ ഗർശോനിയർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു.
ലേവിയുടെ 3 മക്കളിൽ ഗർശോന്യർ എന്ന് പറയുന്നവന് ഈ വണ്ടിക്കകത്ത് എത്ര വണ്ടി കൊടുത്തു?
ആ
2 വണ്ടിയും 4 കാളയും അവൻ ഗർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് കൊടുത്തു. 8-ാമത്തെ വാക്യം വായിച്ചു.
4 വണ്ടിയും 8 കാളയും അവൻ മെരാരിയർക്കും പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഇതാമാരിന്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു.
തീർന്നു, വണ്ടി തീർന്നു. ഇനി ഒരാൾ, ഒരു മോനൂടെ ഉണ്ട്. ആരാ? കഹാത്യർ. മൂത്തവന് 2 വണ്ടി 4 കാള. ആര് കൊടുക്കുന്ന ഇതൊക്കെ? ദൈവം കൊടുക്കുന്ന. എനിക്ക് ഭയങ്കര ഈ ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കകത്തും ഇതുപോലെ ഒരു മാറ്റമില്ലാത്ത നിയമം കിടപ്പുണ്ട്. 3 ആൺപിള്ളേരുള്ളടുത്ത് അച്ചായൻ, മൂത്തവന് 2 വണ്ടിയും 4 കാളയും 2-ാമത്തവന് 4 വണ്ടിയും 6 കാള അല്ലേ, 8 കാള. ഇനി നമ്മൾ ആ ഇളയവന്റെ കാര്യം ഓർത്ത് നോക്കി. കെഹാത്യർ, അവൻ എന്നാ കൊടുത്തെ?
കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല.
എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നാട്ടിൽ വീതം വെച്ചോട്ടെ, ഭക്തന് ചിലപ്പോ ഒന്നും കിട്ടത്തില്ല. ഈ വാക്യമൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഒത്തിരി ആശ്വാസം തന്നെ എഴുതിയിരിക്കുന്നു. എനിക്ക് ദൈവം പറഞ്ഞൊരു വചനം ആമുഖമായിട്ട് പറയണം. ചെറിയ ആട്ടൻകുട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം ദൈവം മതി. 5 സെന്റ് പോലും സ്വന്തം ഇല്ലാത്തവൻ ആ വാക്യം വായിച്ചിട്ട് വേണം കർത്താവിനെ തുടിക്കാൻ. രാജ്യം കിട്ടിയ ചെറിയ കൂട്ടത്തിലുള്ള വലിയ ആളാണ് നീ. പ്രൈസ്ദോ. നിന്റെ പശ്ചാത്തലത്തിൽ ആ വാക്യം എഴുതിയിടണം. എന്താ? ചെറിയ കൂട്ടമേ, രാജ്യം നിനക്ക് തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഓ പ്രൈസ്ദോ, വാട്ട് എ കോളിംഗ്. രാജ്യം, ദൈവത്തിന്റെ രാജ്യത്തെ അനുഭവിക്കാൻ വിളിക്കപ്പെട്ട രാജ്യം ദൈവം തന്നിരിക്കുക. ആ രാജ്യവുമായിട്ടാണ് നീ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരായുസ് മുഴുവനും അധ്വാനിച്ച ശേഷം ഒരു 30-40 സൈറ്റ് വാങ്ങിക്കാൻ പറ്റിയില്ലെന്നിരിക്കും. വിരോധാഭാസം ഒന്നും അല്ല. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ആ വാക്യം വായിക്കാൻ. ദൈവം, രാജ്യം. അതുകൊണ്ടാ ചെറിയ കൂട്ടങ്ങൾക്കൊക്കെ ഭയം വരും, ചെറിയ കൂട്ടങ്ങൾക്കൊക്കെ ഭാരം വരും. എങ്ങനെ നടക്കും? എന്തല്ല ഇനി എന്ന വിശ്വസത്തോടെ ജീവിച്ചാൽ കുറെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒന്നും നടക്കത്തില്ല. വിശ്വസനായിട്ട് ജീവിക്കും തോറും ചിലപ്പോ ഒന്നും കാണുന്നില്ല. ശരിക്കും ആ വാക്യം വളരെ പ്രചോദനമാണ്. ചെറിയ കൂട്ടത്തിന്, ബലഹീനമായ കൂട്ടത്തിന്, റൈറ്റ്സുകളില്ലാത്ത കൂട്ടത്തിന്, ആരെങ്കിലും പ്രത്യേകം ദാനമായിട്ട് കൊടുക്കാനായിട്ട് വേണ്ടപ്പെട്ടവരില്ലാത്ത ചെറിയ കൂട്ടത്തിന് കർത്താവ് പറയുക, രാജ്യം ദൈവം നിനക്ക് തരാൻ പ്രസ്താവിച്ചിരിക്കുന്നു. സഹോദര സഹോദരന്മാരെ, ഈ ഭൂമിയിലുള്ള ഈ വിരോധാഭാസത്തിന് നടുവിൽ നീ വട്ടം കറങ്ങുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് മാത്രമേ നിനക്ക് നിന്റെ ജീവിതത്തെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവ് എനിക്ക് രാജ്യം തന്നിരിക്കുന്നു, കർത്താവ് എനിക്ക് രാജ്യം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിനിടയിൽ ഇവിടെ വീതം വെക്കുമ്പോൾ മൂത്തവന് 2, 2-ാമത്തവന് 4, നിന്റെ കാര്യം വരുമ്പോൾ എന്താണാ പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. കഹാത്യർക്ക് ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, അതിന്റെ അടുത്തത് അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും, പിന്നെന്താ തോളി ചുമക്കും. കെഹാത്തിന് തോളി ചുമന്നോണ്ട് പോകുമ്പോ അവന്റെ ചേട്ടൻ കാളവണ്ടിയെ പറന്നു പോകുമ്പോ ഏത് കെഹാത്തിന് എന്നെ ആരാധനക്കാരനാണെന്ന് ഹൃദയത്തിൽ അസൂയ തോന്നത്തില്ലേ? തോന്നത്തില്ല. ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നേ? എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇങ്ങ് ചിന്തിച്ചാൽ ഫ്രീസലോ. അങ്ങനെ വരുമ്പോ ഈ ആയുസ് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തി സമയം കളയാതെ ഇതിനെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കഹാത്തിർക്കുള്ള വിലേറിയ പദവി എന്നാണെന്നറിയാം. എന്റെ സാജു ബ്രദർ ഒരിക്കൽ അത് പറഞ്ഞിട്ടുള്ള, മറ്റവരെല്ലാ സാമാനം ചുമക്കുമ്പോൾ കഹാത്തിര് വണ്ടിയില്ലെങ്കിലും സാന്നിധ്യം ചുമക്കുന്നവരായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയുസ് കർത്താവിനെ ചുമക്കാനായിട്ടുള്ള ഭാഗ്യത്തെക്കാൾ വലുതല്ല. രണ്ട് വണ്ടിയോ നാല് വണ്ടിയോ ഇതെല്ലാം മാറി മാറി മനുഷ്യർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കും. ദൈവം തന്നെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഒന്നും മനസ്സിലാകത്തില്ല. ദൈവത്തോട് നിങ്ങൾ ചോദിക്കരുത്, ദൈവത്തിന് നിന്നെക്കാളും ഉയർന്ന ജ്ഞാനമുണ്ട്. ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സയൻസിൽ വായിച്ചിട്ടുണ്ട്, എന്റെ സയൻസ് ശരിയാണോന്ന് അറിയില്ല, അത്ര പോരാ എങ്കിലും ഞാൻ പറയാം. ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു നമ്മൾ ശാസ്ത്രം പറയും, നമ്മൾ അങ്ങനെ കേൾക്കും. ഞാൻ അതിനെക്കുറിച്ച് ശാസ്ത്രം പറഞ്ഞ ഒരു ചെറിയ സത്യം പറയാം. 23 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്ന ഭൂമി, അതല്പം കൂടെ ചെരിഞ്ഞാൽ കടലിലെ വെള്ളം മുഴുവനും ഭൂമിയെ വിഴുങ്ങിയിട്ട് ഭൂമി മുഴുവനും വെള്ളത്താൽ നിറയപ്പെടും. 23 ഡിഗ്രി അത് അങ്ങോട്ട് ചെരിഞ്ഞാൽ ഭൂമി മുഴുവൻ ഒരു ഐസ് കട്ടയായിത്തീരും. ഇതിലെ സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പൊ ഭൂമിയെ 23 ഡിഗ്രി തൂക്കിയിട്ടിരിക്കുന്ന ദൈവത്തിന് അതിനെ ഒരല്പം കൂടെ ചെരിച്ചാൽ കടൽ വെള്ളം മുഴുവനും ഭൂമിയിൽ വരും. അതിനെ ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ ഈ ഭൂമി മുഴുവനും ഒരു മഞ്ഞുകട്ടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനെ 23 ഡിഗ്രിയിൽ തൂക്കിയിട്ടിട്ട് ഇതിങ്ങനെ സൂര്യനിയുട്ട് അതിശീകരം കറങ്ങുമ്പോൾ അതിനെ അതിന്റെ പദത്തിൽ കറക്കിക്കൊണ്ട് നടക്കാൻ കഴിയുന്ന സ്വർഗീയ പിതാവിന്, സർവശക്തനായ ദൈവത്തിന്, നിന്റെ ജീവിതത്തിലെ കൊച്ചു കാര്യം അവന്റെ കൺട്രോളിന് പുറത്താണെന്നാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഇനി ഗാലക്സിയിലേക്ക് നോക്കിയേ, ഗ്രഹങ്ങളെല്ലാം അതിന്റെ ഭ്രമണ പദത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര വർഷമായി കറങ്ങുന്നു എനിക്കറിയില്ല, വർഷങ്ങളായിട്ട് അത് കറങ്ങുക, അതോ അതിഭയങ്കര സ്പീഡിൽ അത് കറങ്ങുന്നത്. ആ കറക്കത്തിനിടെ അതിന്റെ പാത വിട്ട് തെറ്റിപ്പോകുന്നില്ല. ചില കുഞ്ഞന്മാർ തെറ്റിപ്പോകുന്നുണ്ട്. ആ ഗ്രഹങ്ങൾ അതിശക്തമായ സ്പീഡിൽ കറങ്ങുകയും അതിന്റെ പാതയിൽ അതിശക്തിയോടുകൂടി അത് മുന്നോറുന്നു. അതുങ്ങളെല്ലാം അതിന്റെ പാതയിൽ നിന്നും മാറാതെ ദൈവം ഒരുക്കിയ പാതയിലൂടെ അത്യന്ത സ്പീഡിൽ കറങ്ങുമ്പോൾ ഒന്നും ഒന്നും കൂട്ടിയിടിക്കാതെ അതിനെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വർഗസ്ഥനായ ഒരു ദൈവമുണ്ടെങ്കിൽ നിന്റെ 70 വയസ്സിൽ നടക്കുന്ന വിരോധാഭാസമായ 100,000 കാര്യങ്ങൾ ചേർത്ത് വെച്ചാലും ദൈവത്തിന് ഒരിക്കലും തെറ്റുകാരനല്ല. ഹല്ലേലൂയ. ഗോഡ് ഈസ് പെർഫെക്റ്റ്. ഗോഡ് ഈസ് പെർഫെക്റ്റ്. വീട്ടിലിരുന്ന് പാടണം. ദൈവം നല്ലവനും വിശ്വസ്തനുമാണ്. 10 പ്രാവശ്യം ഹോംവർക്ക് പോലെ ചെയ്യുമ്പോൾ പിശാചിന്റെ ബോഷ്കം ഇറങ്ങിപ്പോകും. പിന്നെ നീ വർഷിപ്പ് ഒരു ആക്റ്റല്ല, വർഷിപ്പ് ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ഈ വർഷ ആരാധകനായിരിക്കും, ആരാധകന്റെ അവസ്ഥയായിരിക്കും. ഹല്ലേലൂയ. മറ്റൊരാൾ, എനിക്ക് ജീവിതത്തിലെ വിരോധാഭാസം ചുമന്നൊരു മറ്റു ഒത്തിരി മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് നിങ്ങൾക്കൊന്നും പ്രസംഗം തന്നെ ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് വന്ന മറ്റൊരു വ്യക്തിയാണ് നോഹ. ആ കാലത്ത് ദൈവം കൃപ കണ്ടെത്തിയ ഒറ്റ മനുഷ്യനേ ഉള്ളൂ നോഹ. വേറെ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിലെ നിരൂപണങ്ങൾ നോക്കിയാൽ ജീവിച്ചിരിക്കാൻ കൊള്ളത്തില്ലാത്തവരല്ല, ഒറ്റ മനുഷ്യൻ മാത്രം. അങ്ങനെ നോഹയെ ദൈവം സന്ദർശിച്ചു. നോഹ ദൈവത്തിന്റെ സന്ദർശനം അനുഭവിച്ചു, ദൈവത്തെ കേട്ടു, ദൈവവചനം അക്സെപ്റ്റ് ചെയ്തു, പെട്ടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പെട്ടകം ഉണ്ടാക്കി. നാം പറയുന്നു, നാം വായിക്കുന്നു, നാം ഇങ്ങനെ കേൾക്കുന്നു, 120 വർഷത്തോളം നോഹ അതിനുവേണ്ടി സമയമെടുക്കും. നമ്മൾ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, നീതി പ്രസംഗിയായ നോഹ, മേൻ ഹു പ്രീസ് ദ റൈറ്റസ്നെസ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, അദ്ദേഹം ഈ പെട്ടകം അണിയുന്ന സമയത്തല്ല അദ്ദേഹം മനുഷ്യരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഭൂമിയെ ന്യായം വിധിക്കും, നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അത്യന്ത ദോഷമാണെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കഴുകി കളയുക, മാനസാന്തരപ്പെടുക, പെട്ടകത്തിൽ വരിക, രക്ഷപ്പെടുക എന്ന് ന്യായമായ രീതിയിൽ ആര് പറഞ്ഞിട്ടുണ്ട്? നോഹ പറഞ്ഞു എന്ന് വിശ്വസിക്കുക. കാരണം നീതി പ്രസംഗിയ. സോ ഹി പ്രീച്ച്ഡ്, ഹി പ്രീച്ച്ഡ് ദ റൈറ്റസ്നെസ്, ഹി ഡിഡ് നോട്ട് പ്രീച്ച് ദ പ്രോസ്പെരിറ്റി. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ആരും വരുന്നില്ല. ഒരു വർഷം പ്രസംഗിച്ച്, 2 വർഷം പ്രസംഗിച്ച്, 3 വർഷം പ്രസംഗിച്ച്, ആദ്യം കുറെ പേരൊക്കെ പണി കാണാനായിട്ട് അവിടെ വന്നു നിന്ന് കാലിലൊക്കെ ചൊറിഞ്ഞ് കൊതിനെയൊക്കെ അടിച്ച് അവിടെ പോയി ഇങ്ങനെ നിന്നല്ലാതെ വർഷം മുന്നോട്ട് പോകുന്നവർ എന്ത് സംഭവിച്ചു? ഇവനൊരു പോട്ടൻ, ഇവനൊരു പാകൻ, ഇവനെ സംബന്ധിച്ച് ഇവൻ
വേറെ ഏതോ കാര്യം വെളിപ്പാട് കണ്ടിട്ട് ഇവന് അബദ്ധം പറ്റിയിരിക്കുക. പിന്നെ ആരും ആ ഭാഗത്തോട്ട് വന്നില്ല.
നോഹയുടെ ഹൃദയത്തിൽ ദൈവത്തെ കണ്ടത് മാഞ്ഞിട്ടില്ല. അന്ന് വരെയും മഴ കാണാത്ത മനുഷ്യൻ ദൈവം പറഞ്ഞ മഴയിൽ ദൈവത്തെ അങ്ങ് വിശ്വസിച്ചു. ഹല്ലേലൂയ. എനിക്ക് ഒരു കാര്യം അറിയാം,
ഈ സഭയിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടത്തില്ല ബുദ്ധിമുട്ട് ദൈവത്തെ സമീപിച്ച. എന്നാൽ ഈ സഭയിലുള്ള എല്ലാവർക്കും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എങ്ങനെയാണെന്നറിയോ?
ദൈവത്തെ തന്നെ ആശ്രയമാക്കുന്നതുകൊണ്ട്.
അവൻ പ്രസംഗിച്ചു, ആരും വന്നില്ല. ആരും വരാത്തപ്പോൾ പ്രസംഗം എന്തായിരിക്കും? ഈ പ്രസംഗമൊക്കെ നടക്കോ? ഇല്ല. ആരും വരാത്തപ്പോൾ പ്രസംഗം മാറ്റും. എന്താ പെട്ടകത്തിൽ കയറുന്നവർക്ക് അനുഗ്രഹം. പെട്ടകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. പെട്ടകത്ത് കയറിട്ട് ഇറങ്ങുന്നവനല്ല ഇത്ര ഏക്കർ സ്ഥലം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ പ്രസംഗിച്ചിരുന്നെങ്കിൽ പെട്ടകത്തിന്റെ അത് ആള് വരത്തില്ലായിരുന്നോ? പക്ഷെ വേദോത്സവം ആ ഭക്തനെ കുറിച്ച് പറഞ്ഞത് നീതി പ്രസംഗി. He preached the righteousness of God. ദൈവത്തിന്റെ നീതിയിൽ അവൻ അവിടെ നിന്നു. ഞാൻ അടുത്ത ആഴ്ച നേപ്പാളിൽ പോകും, പാസ്റ്റേഴ്സിന് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ അവരോട് പറയാനായിട്ട് വെച്ച കാര്യം നിങ്ങളോട് അങ്ങ് പറഞ്ഞതാ. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, പത്രോസ് അദ്ദേഹമാണ് ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം ദൈവാത്ഭുതം കണ്ടത്. മീനിന്റെ അത്ഭുതം, മീനില്ലാതെ വശം കെട്ട് നിൽക്കുമ്പോൾ രണ്ടു പ്രാവശ്യം അദ്ദേഹത്തിന്റെ വള്ളത്തിൽ മീൻ നിറച്ചു. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, എനിക്ക് പത്രോസിനോടുള്ള ഒരു ആത്യന്തിക ബഹുമാനത്തിൽ ഒന്ന്, അങ്ങനെ മീൻ കിട്ടിയ ഒരു മനുഷ്യൻ ന്യായമായ രീതിയിൽ പുള്ളിയെ ഒന്ന് പ്രസംഗിക്കാനായിട്ട് കാറടിച്ച് വിട്ടിരുന്നെങ്കിൽ പുള്ളി ഗലീല ദേശത്തും എല്ലായിടത്തും പുള്ളി പറയും, ഈ കർത്താവ് നല്ലവൻ, ഈ കർത്താവ് വിശ്വസ്തൻ, നിങ്ങൾ ഇവനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ പടകം നിറയും, നിങ്ങൾ ഇവനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇത്ര എണ്ണം മീനെങ്കിലും കുറഞ്ഞത് കിട്ടും, യേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾക്ക് മീനെ കിട്ടും എന്നാണ് പുള്ളി പ്രസംഗിക്കേണ്ടത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്ന നമ്മുടെ പ്രസംഗത്തോട് ചേർന്ന് ആ സാക്ഷ്യം കാണും. പക്ഷെ ഞാൻ ഒരിടത്ത് പോലും പത്രോസിനെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരിടത്തെങ്കിലും ഈ മീന്റെ കാര്യം പ്രസംഗിച്ചിരിക്കുന്നു. പത്രോസ് മുഴുവനും പ്രസംഗിച്ചാണെന്നറിയാം, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ മീൻ കിട്ടിയവരാന്നല്ല പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷി. നോഹ അതായിരുന്നു. നോഹ അന്ന് വരെ കാണാത്ത മഴ, അന്ന് വരെ കാണാത്ത ജലപ്രളയം ദൈവത്തിൽ ആശ്രയിച്ചു. ആരും വന്നില്ല, കൂട്ടുകാരും ഇല്ലായിരുന്നു. വാതിൽ അടയ്ക്കുമ്പോഴും ആ മനുഷ്യൻ ദൈവത്തെ തന്നെ ആശ്രയിച്ചു. ഹല്ലേലൂയ. ഇതുപോലാണ് പ്രിയമുള്ളവരെ, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമ്പോൾ ചിലപ്പോൾ നാം ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ ഉണ്ടായെന്നിരിക്കത്തില്ല. നാം ഉദ്ദേശിച്ച പൊലിമി ഉണ്ടാകണം നിർബന്ധമില്ല. നാം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 99% നടന്നു. ഒറ്റ കാര്യം കൂടെ നടന്നാൽ ഞങ്ങളുടെ കാര്യം തീർന്നു. പക്ഷെ 15 വർഷമായിട്ട് അതിനുവേണ്ടി നടന്നിട്ടും നടക്കാതെ കിടക്ക, വീടുപണിയൊക്കെ നടക്കാതെ കിടന്നു കഴിഞ്ഞാൽ നാട്ടിൽ എന്തൊരു അപമാനാന്നറിയോ അല്ലേ? പ്രിയമുള്ളവരെ, ദൈവം ചിലപ്പം കൊടുക്കുമ്പോൾ ചിലർക്ക് 2 കാളെ കൊടുക്കും, ചിലർക്ക് 4 കാളെ കൊടുക്കും. നിന്റെ ഊഴം വന്നപ്പോ നിനക്കൊന്നും തന്നില്ല, ഇപ്പോഴും നീ ചുമക്ക ചുമക്ക. ഹല്ലേലൂയ, താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഗോഡ് ഈസ് ഗുഡ്. ദൈവത്തിന് ഇതിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ പത്രോസുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശു പത്രോസിനോട് ഒരു കാര്യം ചോദിക്കണം, നീ ഇവയേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. യേശു പത്രോസ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അടുത്ത യേശു എന്താ പറയുന്നറിയോ? ആടുകളെ മേയിക്കുക, അതവിടെ മേയിക്കുക. അടുത്തത് ഈ മനുഷ്യന്റെ ജീവിതം സംബന്ധിച്ചുള്ള ഒരു ഭാവിയ പറയുന്നു. നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ നടന്നു, നീ പ്രായമാകുമ്പോൾ നീ മറ്റൊരാൾ നിന്റെ അരയിൽ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നടന്നു. അതിന്റെ അടുത്ത വാക്യം, അവൻ ഈ വിധം തന്റെ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യന്റെ കൊടുത്ത പ്രോമിസാ. പ്രിയുള്ളവരെ, കർത്താവിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും, കർത്താവിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും എന്ന് വാസ്തേഴ്സ് പറയും. പക്ഷെ യേശു തന്നെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത ഒരു മനുഷ്യന്റെ കൊടുത്ത വാക്യം എന്താണെന്നറിയോ? You will glorify me through your death.
ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്.
സ്നേഹിക്കുന്നതിന് കൊടുക്കേണ്ടതാണോ ഇത്? കർത്താവ് സ്നേഹിക്കാത്ത പാതി വിശ്വാസിക്കല്ലേ ഈ മരണം കൊടുക്കണ്ടേ? പത്രോസ് നമ്മളെ പോലെ ജീവിതത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒന്നും പഠിക്കാതെ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. ആ സമയത്ത് യോഹന്നാൻ, യേശുവിന്റെ മാറിൽ ചാരിയ യോഹന്നാൻ നടന്നു വരുന്ന കണ്ടപ്പോ അവനെ കണ്ടില്ലായിരുന്ന പത്രോസിന് കുഴപ്പമില്ല. നമുക്കും അങ്ങനെയാ പ്രശ്നം. നമുക്ക് മാത്രമാണ് ഈ പോരാ പ്രശ്നം എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അതേ ഇപ്പൊ ഞാൻ പറയാം, നമ്മളെക്കാളും 4 സാലറി ഉള്ള ഒരാൾ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പുള്ളി വാങ്ങിക്കും. നമ്മുടെ അതേ സാലറി ഉള്ള പാർട്ടി അത് വാങ്ങിക്കുമ്പോഴോ ഒരു കിണുക്ക് ഒരു ഒരു കിടിലം കൊള്ളത്തില്ലേ? ഒരു സെക്കൻഡിലേ മറ്റവൻ വാങ്ങിച്ചോട്ടെ, അവനത് വാങ്ങിക്കാം. ട്രൂ വിത്ത് യു, ശരിയാണോ? എനിക്കിതൊക്കെ ശരിയാകുള്ളൂ, വേറെ സാധാരണ മനുഷ്യൻ. മറ്റേ അംബാനി പ്ലെയിൻ വാങ്ങിക്കും, നമുക്ക് അവർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ശിവസോറും പ്ലെയിൻ വാങ്ങിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടും ഒരേ കാറ്റഗറി പെട്ടത്. ഇതായിരുന്നു പത്രോസിന്റെ പ്രശ്നം. പുള്ളി മരിക്കാം, എന്നാ മരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് യോഹന്നാൻ ആ സൈഡിൽ കൂടെ വരിക,
പെട്ടെന്ന് മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു വീഴും. ഞാൻ മരിക്കാം, യെസ്, അവനൂടെ മരിക്കാം.
എന്റെ പൊന്നു പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കർത്താവിന്റെ മുമ്പിൽ കൊഴയത്തേ ഉള്ളൂ. ഇറ്റ് ഇസ് ഗോഡ്സ് വിൽ ദാറ്റ് യു ഹാവ് ടു ഗ്ലോറിഫൈ ലോർഡ് ത്രൂ ദ ഡെത്ത്.
ദൈവം നിനക്കൊരുക്കിയ പാത ആരംഭത്തെങ്കിൽ തന്നെ അവസാനം കാണാവുന്നവന്റെ മുമ്പിൽ ആ ജീവിതം. പൂർവ്വകാലത്ത് തന്നെ സകലത്തിന്റെ കാര്യങ്ങളെ നിനച്ചിരിക്കുന്നവനാണ് നിന്നെ പ്രസ്താവിക്കുന്നത്. ബിലീവ് ഇറ്റ്, ബിലീവ് ഇറ്റ്, യു വിൽ ഡൈ. അവനോ,
കർത്താവ് പറയുന്നുണ്ട് അവനോട്, അവനെ കുറിച്ച് എന്റെ ഉദ്ദേശം ഇതാണെങ്കിൽ നിനക്കെന്താണ്? അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാ സഹോദര സഹോദരന്മാരുടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനത്തിൽ അന്യോന്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവാക്യത കൊലോസ്യർ 3 നിങ്ങൾ സമാധാന ബന്ധം കാക്കാൻ പറയുന്നൊരു വാക്കിയില്ലേ? 3 തോന്നുന്നു കൊലോസ്യർ. എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം തരും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരം. ഏകശരീരമായി നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ സമാധാന ഹൃദയത്തിൽ വാഴണം. ആ ബ്രദറിന് ഞാൻ പറയാം, എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടങ്ങളിൽ എനിക്ക് പട്ടിണി ഉണ്ടായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ അങ്ങ് ക്രൂര പട്ടിണി ഒന്നുമല്ല, എങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് 1 പാന്റും 2 ഷർട്ടും മാത്രമുള്ള സമയമുണ്ടായിരുന്നു. ഷൂ ഇല്ലാതെ ചപ്പല് മാത്രം ഇട്ട സമയമുണ്ടായിരുന്നു. ഞാൻ ഏറിയ വർഷങ്ങളോട് മണ്ണെണ്ണ സ്റ്റവ് ആണ് എന്റെ ഞങ്ങളുടെ കിച്ചണിൽ ആയുധമായിരുന്നു. കുടുംബമായിട്ട് ഉള്ളപ്പോഴല്ല, ഞാൻ ബാച്ചലറായിരുന്നു. ഞാൻ കടന്നു വന്നൊരു പാതയാ. ഞാൻ ഒരിക്കൽ പോലും ബിനോയ് സാറിനോട് ചോദിച്ചിട്ടില്ല, ബിനോയ് സാറ് മണ്ണെണ്ണ സ്റ്റവ് അടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. സഹോദരൻ എത്ര പ്രാവശ്യം പട്ടിണി കിടന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചോദിച്ച് സഹോദരനുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യുന്നെങ്കിൽ ഞാൻ പറയും, അയാൾ മണ്ണെണ്ണ സ്റ്റവ് ഒരിക്കലും അടിച്ചിട്ടില്ല, അയാൾ ജീവിച്ചതും പിടിച്ചും വലിയ കുഴപ്പമില്ലാതെയല്ലേ. പക്ഷേ എന്റെ വിളിയെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ കഷ്ടപ്പെട്ടതോ മറ്റൊരാൾ കുറച്ച് കഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റൊരാൾ കൂടുതൽ കഷ്ടപ്പെട്ടതോ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടതോ ഒന്നും അവരും ഞാനും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കത്തില്ല. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ നാം ഏക ശരീരമായി വിളിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അവർക്ക് ഇവിടെ വരുമ്പം ജലസ്യം ഉണ്ടാകണം നിർബന്ധമില്ല, അവന് 2 കൂടുതൽ. പ്രൈസ് ഗോഡ്. എന്റെ കാര്യം പകുത്തപ്പോൾ ദൈവം എന്നോട് പറയാം, നിനക്കൊന്നുമില്ല. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. പ്രൈസ് ഗോഡ്. അവൻ മരിക്കാതെ ആയിരിക്കും ദൈവത്തെ മഹത്വപ്പെടുന്നത്, ഞാൻ മരിച്ചായിരിക്കും ദൈവത്തെ മഹത്വപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഈ മുന്തിരിത്തോട്ടത്തിൽ ഒരുവായിട്ട് കർത്താവ് നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ഞാനൊരു ഹതഭാഗ്യനാ ബ്രദറെ, വേറെ എവിടെയെങ്കിലും കൊണ്ട നട്ടിരുന്നെ ഞാൻ രക്ഷപ്പെട്ടേനെ
അല്ല.
യെസ് പ്രൈസ് ദ ലോർഡ്. ചിലർക്ക് എങ്ങനെ തോന്നിട്ടില്ല, കരിസ്മാറ്റിക് അസംബ്ലിയിൽ അല്ല വേറെ ഏതെങ്കിലും സഭയിൽ പോയിരുന്ന പണ്ട കാർ വാങ്ങിക്കാൻ പറ്റിയെന്ന്. വിശ്വാസത്തോടെ ഇട്ട സ്തോത്ര കാണിച്ച പലതും അതായി മാറിയേനെ, ഒന്നും നടക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്കായിട്ട്? ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ കരവിളിച്ചൊന്ന് മാറ്റപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
നമുക്ക് മറ്റൊരു കംപ്ലൈന്റ് ഉണ്ടാവുന്ന രണ്ട് ഏരിയ ഇവിടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. ലൂസിഫർ, ലൂസിഫറിന്റെ ദൈവം വളരെ സൗന്ദര്യത്തോടെ അഭിഷിച്ചു. ലൂസിഫറിന് ദൈവം കൊടുത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു, വാഴ. ദൈവത്തിന്റെ ക്രിയേഷൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നമ്മളതൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടൊക്കെ അവനെ സൃഷ്ടിച്ചത്. അവനെ ദൈവം ആക്കി വെച്ച ഒരു സ്ഥലമുണ്ട്. പക്ഷെ ലൂസിഫറിന്റെ ഒരു പ്രോബ്ലം, ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഇതിലും ബെറ്റർ ആകാം എന്നതായിരുന്നു അവന്റെ മനസ്സിൽ എന്നത്തെ ചിന്ത. ഈ സർക്കംസ്റ്റൻസിനേക്കാൾ പുരോഗമിക്കാനുള്ള സാധ്യത എനിക്കുണ്ട്, ഇതല്ല ആത്യന്തികമായിട്ട് എന്റേത് എന്നതാണ് അവന്റെ മനസ്സിലെ ചിന്ത. സോ ഹി വാണ്ടഡ് ടു ഇംപ്രൂവ് ഹിസ് സർക്കംസ്റ്റൻസ്. ഹി വാണ്ടഡ് ടു ഇംപ്രൂവ് ഹിസ് സർക്കംസ്റ്റൻസ്. ആ ഇംപ്രൂവ്മെന്റിലേക്ക് അവൻ പോയപ്പോൾ അതെവിടെ ചെന്ന് അവസാനിച്ചെന്നറിയോ? അവൻ പറയുക, എന്നെ സംബന്ധിച്ച് എനിക്കിതിനേക്കാൾ കൂടുതൽ പുരോഗമിക്കാനായിട്ട് കഴിയും. ഇത് എന്നെ സംബന്ധിച്ച് മറ്റൊരവസ്ഥ, ഏതോ ഒരു മുന്തിരത്തോടത്തെ കൊണ്ട് തന്നെ ആഗ്രഹിക്കുക. ഇവിടെ ഒരു അത്യായിട്ടല്ല ഞാൻ വളരണ്ട്. ഐ ഹാവ് ടു ബി ഇൻ അനദർ പ്ലേസ് ആൻഡ് ഐ ക്യാൻ പ്രോഗ്രസ് ബെറ്റർ വേ. ദൈവം കൊടുത്തതും ദൈവം ആക്കിയതിലും തൃപ്തനല്ല. ഹി കുഡ് ട്രസ്റ്റ് ആൻഡ് ഓബേ. അവന്റെ പാതയിൽ നിന്നാൽ അവന് മുന്നോട്ടോ വഴികളില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഉയരെ കയറും, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ ഞാൻ എന്റെ സിംഹാസനം. ഹി ഡിഡ് നോട്ട് സാറ്റിസ്ഫൈ ദ വേ ഗോഡ് ക്രിയേറ്റഡ്. താഴേക്ക് പോയി. പക്ഷേ നിങ്ങൾ ദാവീദിലേക്ക് വാ. തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദാവീദ് പറയുന്നത്, അത്ഭുതകരമായും അതിശയമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിന്നെ വാഴ്ത്തും. ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടിപ്പിൽ അപര്യാപ്തത കണ്ടപ്പോൾ മറ്റൊരു മനുഷ്യൻ തന്റെ വൈകല്യങ്ങളോടുകൂടിയുള്ള ജീവിതത്തിൽ പൂർണ്ണമായി തൃപ്തി കണ്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദാവീദാണോ കോമളൻ? അനവധി രത്നങ്ങളോടുകൂടി ഉണ്ടാക്കിയ ലൂസിഫറാണോ കോമളൻ? ലൂസിഫർ. പക്ഷെ അവൻ ഒരിക്കലും തൃപ്തിയില്ല. പക്ഷെ ദാവീദിനെ കുറിച്ച് പറയുന്ന ദാവീദ് വലിയ ഉയരമില്ലാത്തൊരു മനുഷ്യനായിരുന്നു, എനിക്കറിയില്ല. അവൻ ആരാധകനായിരുന്നു. ഹല്ലേലൂയ. തന്റെ വാസസ്ഥലം വിട്ടു ദൂതന്മാരെ കുറിച്ച് പറയുന്നത്. കാരണം എന്നറിയോ, ഇരുന്ന ഏരിയ പോരാ, സൗകര്യങ്ങൾ കുറവാ. ഫ്രീസലോ പൊന്നു പ്രിയുള്ള ഒരു കേരളക്കാരനായിരിക്കുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? വേണ്ട, ഭാഷാ സ്പിരിറ്റ് അല്ല. കർത്താവ് നമ്മളെ കേരളത്തിൽ ഏതോ ഒരു ഗ്രാമത്തിലെ ജനിപ്പിച്ച്, സന്തോഷമുണ്ടോ? വീട്ടുകാരന്റെ അഡ്രസ്സിന്റെ അത് ഓച്ചൻ തുരുത്തുന്ന ഒരു ചെറിയ പേരുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണോ പറയാനായിട്ട്? സ്ഥലപ്പേര് ദൈവത്തിനറിയാത്ത സ്ഥലമാണോ ഓച്ചൻ തുരുത്ത്? ആണോ? അല്ല, ഞാൻ തമാശന് പറയുന്നതല്ല, ഇങ്ങനെ പറയാനേ എനിക്ക് അറിയത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ആ ഗ്രാമത്തിലാ ദൈവം. ദൂതന്മാരുടെ കോളം അറിയോ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടു. അവര് പറയുന്നത്, മെറൈൻ ഡ്രൈവിൽ എവിടെയെങ്കിലും വീടുണ്ടായിരുന്നെങ്കിൽ അവിടെയായിരുന്നല്ലോ. ഞാൻ മറ്റൊരു ഭക്തനെ പരിചയപ്പെടുത്താം. ഹി വാസ് ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്ലേസ് വേർ ഹി വാസ് ബോൺ. പോൾ, അവൻ സകല മനുഷ്യർക്കും അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് വേണ്ടി. അത് അവന്റെ ഹൃദയത്തിൽ നിന്ന് തൃപ്തിയോടെ പറഞ്ഞ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ലൂസിഫർ തന്റെ ജീവിതം സംബന്ധിച്ച് നിരാശനായിരുന്നു. ദാവീദ് തന്റെ പരിമിതമായ സൗന്ദര്യത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ദൂതന്മാർ തങ്ങളുടെ വാസസ്ഥലം കാത്തുകൊള്ളാതെ സ്ഥലത്തിന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പൗലോസ് പറയാണ്, ഐ ഗോഡ് ഫോർ ദ പ്ലേസ് വേർ ഐ വാസ് ബോൺ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹി കനോട്ട് സെൻഡ് യു ടു എ പ്ലേസ് വേർ ഹിസ് ഗ്രേസ് കനോട്ട് സസ്റ്റെയിൻ. ദൈവരുവയ്ക്ക് പൊതിഞ്ഞു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരിടത്തും ഒരു ഭക്തനെയും ദൈവത്തിന്റെ ഹിതം അയക്കത്തില്ല. എല്ലാത്തിനായിട്ടും സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷിലെ ഒരു മനോഹരമായ പാട്ടുണ്ട്, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. അതിന്റെ ചിട്ടപ്പെടുത്തൽ വളരെ രസമാണ്. ദൈവം നല്ലവൻ എപ്പോഴും, എപ്പോഴും ദൈവം നല്ല. ഹിന്ദിയിൽ ആ പാട്ട് മനോഹരം, ഓ ഫല സർവത, ദൈവം എപ്പോഴും ഫല. വളരെ ബ്യൂട്ടിഫുൾ. എല്ലപ്പോഴും പട്ടിക്കിരുന്ന് പാടുന്ന ഒരു പാട്ട്, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. എന്റെ ചേട്ടനെ രണ്ട് കാല കൊടുക്കുമ്പോഴും ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. എന്റെ രണ്ടാമത്തെ ദേഷ്ടനെ നാല് കാല കൊടുത്തപ്പോഴും ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. എന്റെ കാര്യം വന്നപ്പോൾ ഒന്നുമില്ല, ഗോഡ് ഈസ് ഗുഡ്
all the time.
Hallelujah.
സന്തോഷമുള്ളവരായിരിക്കുക.
അഞ്ചു മിനിറ്റ് കൂടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിച്ച സഹോദരന്മാർ ജീവിതം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11:21 വാക്യം പെട്ടെന്ന് പറഞ്ഞു പോവാം, സമയമില്ല.
വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വഴിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു.
മതി, ദൈവത്തിന്റെ ഭക്തന്മാർക്ക് അവരുടെ ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വേരുകൾ താഴേക്ക് കൊണ്ടുപോകാൻ ഈ ഭക്തന്മാരുടെ ജീവിതം പര്യാപ്തം. ഈജിപ്തിൽ വരുമ്പോൾ ഫറവോൻ യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചന്റെ പ്രായം എത്ര? അപ്പൊ യാക്കോബ് പറയുന്നൊരു വാക്യം, എന്റെ പൊന്നു മോനെ, ഞാൻ 430 അല്ലേ, അതല്ലേ പറയുന്നത് എന്റെ സമ്പത്സര ഓക്കെ, എന്റെ പ്രവാസകാലം ഇത്ര വർഷം എന്ന് പറയുന്നത് എക്സാക്ട് കണക്കിന് കിട്ടും, 130 അല്ലേ, 400 അല്ലേ, സോറി ഓക്കെ, അതല്ല എന്റെ പ്രധാനപ്പെട്ട വിഷയം. അത് ഞാൻ അതിനോട് ചേർത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അതോ വളരെ ചുരുക്കവും കഷ്ടവും നടക്കും. യാക്കോബിന്റെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അബ്സലൂട്ട്ലി, ഇതുപോലെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് കണ്ട ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അബ്രഹാം പോലും അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല, ഇസഹാക്കും അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല, യാക്കോബ് കഷ്ടപ്പെട്ട മനുഷ്യനാ. നിങ്ങൾ ആരെങ്കിലും വീട് വിട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി തലയിണ കല്ലായിട്ട് തലോണയായിട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ?
വന്നിട്ടില്ല. ഈ മനുഷ്യൻ അങ്ങനെ ജീവിച്ച,
വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മായിപ്പനാൽ പല പ്രാവശ്യം ചതിക്കപ്പെട്ട മനുഷ്യനായിട്ട് ജീവിതത്തിൽ എപ്പോഴും തന്നെ വേട്ടയാടിയിരുന്ന ഏശാവുണ്ടായിരുന്നു. ജീവിതം പരുക്കനായിരുന്നു, സംഘർഷഭരിതമായിരുന്നു, വൈരുദ്ധ്യാത്മകമായിരുന്നു, വ്യാഖ്യാനം കൊടുക്കാൻ കഴിയാത്ത വണ്ണം കലുഷിതമായിരുന്നു. അതുകൊണ്ടാ ഫറവോൻ അപ്പച്ചനെ വയസ്സ് ചോദിക്കുമ്പോൾ ചേർത്ത് വെച്ച് പറഞ്ഞത്, എന്റെ ആയുഷ്കാലം എന്താ കഷ്ടതയുള്ളതും ചുരുക്കോ. പക്ഷെ എനിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ പോകുന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് ഞാൻ ഈ വചനം കൊണ്ടുവരുന്നത്. ഫെബ്രുവരി 11:21 അവനെ കുറിച്ച് പറയുന്നത്, When at the end of his life, ഒത്തിരി വൈരുദ്ധ്യാത്മകതയുള്ള ജീവിതത്തിൽ ആ ജീവിതം പരുക്കനായിരുന്നു, അതിന്റെ അവസാനം അവൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ്, വടിയിൽ ചാരി യഹോവയെ നമസ്കരിച്ചു. കാള കിട്ടാതെ പോയ, വാഹനമില്ലാതെ പോയ, വീട് വെക്കാൻ കഴിയാതെ പോയ, നന്മ ചെയ്തിട്ടും തിന്മ മാത്രം ലഭിച്ച, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരെല്ലാം കൈവിട്ട ഒരു മനുഷ്യന്റെ പരുക്കൻ ജീവിതത്തിന്റെ അവസാനം
ആരാധനയോടെ അവസാനിക്കുക. സഹോദരന്മാരെ,
യു ക്യാൻ ബി എ വണ്ടർഫുൾ വർഷിപ്പർ അറ്റ് ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ഈവൻ ഇഫ് യു ഗോ ത്രൂ ഓൾ ദിസ് അപ്പ് ആൻഡ് ഡൗൺസ് ഇൻ യുവർ ലൈഫ്, ദെൻ യു നോ ദാറ്റ് യുവർ ഗോഡ് ഈസ് പെർഫെക്റ്റ്. പ്രൈസ് ദ ലോർഡ്. ഇസഹാക്കിന്റെ ജീവിതം കംഫർട്ടബിൾ ആയിരുന്നു, ഒട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല, സ്വന്തം ജ്യേഷ്ഠന അല്ല സ്വന്തം അപ്പന. പക്ഷെ യാക്കോബിന് പരുക്കൻ അനുഭവം. നമ്മുടെയൊക്കെ അപ്പന്മാർ നല്ല സുഖമായിട്ട് ജീവിച്ചിട്ട് നമ്മളൊക്കെ അസ്വസ്ഥയോടെ ജീവിച്ചാൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്.
He had no complaint. At the end, he told, I worship my God.
പ്രിയുള്ളവരെ, ജീവിച്ച് ജീവിച്ച് ദൈവത്തോടു കൂടെ നടന്ന് 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 ഈ കംപ്ലൈന്റ് മാറണം, ഈ അതൃപ്തി മാറണം, ഈ നിരാശ മാറണം, ഈ ചോദ്യം മാറണം. എന്നിട്ട് ഇന്ന് ചോദിക്കുന്ന പല ചോദ്യത്തിനും ഉത്തരം തരാതിരിക്കുമ്പോഴും മുന്നോട്ട് നടന്ന് നീ വിശ്വാസത്തെ എക്സർസൈസ് ചെയ്ത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന പാതയിലൂടെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് പൊക്കൊണ്ടിരിക്കുമ്പോൾ പലതും നീരാവിയായിട്ട് മാറും ദൈവത്തെ കുറിച്ച്. എന്നിട്ട് നിന്റെ ജീവിതാവസാനം പരിക്കുകളുടെ നടുവിലും ചാരി നിന്ന് യഹോവയെ ആരാധിക്കുന്ന ഒരു ആരാധകനായ ജീവിതാവസാനം. അത് ക്ലോസ് ചെയ്യുക. മറ്റൊരു മനുഷ്യനുണ്ട്, അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇയോബ്. പുള്ളിയുടെ അടുത്ത് എന്നാണ് ജീവിതം എന്നാന്ന് പുള്ളി പുള്ളി എന്തെങ്കിലും ഒക്കെ ഇച്ചിരി പറഞ്ഞത്, ശ്രീ രവിശങ്കർ ഒന്നും മനസ്സിലായിട്ടില്ല. ജീവിതം എന്താണ് ഇയോബ് പറഞ്ഞത്, പിടികിട്ടിട്ടില്ലെങ്കിലും ജീവന് കുറച്ചുകൂടെ പറയാം. എല്ലായിടത്തും മറിച്ചു, കോരിയെടുത്ത് കീഴ്മേൽ മറിച്ചു, ദോശയൊക്കെ മറിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല നടക്കാറ്, നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സ്തോത്രം അല്ലേലൂയ പ്രാർത്ഥന എല്ലാം വളരെ നീറ്റ. പക്ഷെ ഒരു ദിവസം അറിഞ്ഞത് പിള്ളേർ 7 പേരും മരിച്ചു.
7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത എല്ലാം മരിച്ചു. തന്റെ വീടിന് ചുറ്റും നാല് സൈഡിലും പടിഞ്ഞാറ് വശത്ത് ഒട്ടകത്തെ അടക്കിയിരിക്കുന്നു, തെക്ക് വശത്ത് കാളെ അടക്കിയിരിക്കുന്നു, പുറവ് വശത്ത് ആടിനെ അടക്കിയിരിക്കുന്നു, മുൻവശത്ത് പുല്ലാരെ അടക്കിയിരിക്കുന്നു. പുള്ളിയുടെ വീട് ഇപ്പോ സെമിത്തേരിക്ക് നടുവില്ല. എല്ലാവരുടെയും ശവടക്കം കടഞ്ഞ് ഞാൻ ഇത്ര എണ്ണത്തിന് അടക്കണേ തന്നെ എന്നാ ബുദ്ധിമുട്ടാണ്? ഇത്രയും പേര് ഏതാ ആടുമാടുകളും എല്ലാം ഇതിന്റെ എല്ലാം നടുവിൽ. മനോഹരമായ വീട് ഇപ്പൊ സെമിത്തേരിക്ക് നടുവില്ല. ആരും അങ്ങോട്ട് വരവില്ല, പോക്കില്ല. ചാണകന്മാരെ വന്നവരൊന്നും ഇപ്പൊ വരുന്നില്ല. കാരണം അവരെല്ലാം മരിച്ചു. ചാണകന്മാരുടെ ആവശ്യമില്ല, പശു ഇല്ലല്ലോ ഇപ്പൊ. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ പോലും വീട്ടിൽ കയറാതായി. എല്ലാവരുടെ ശവടൊക്കെ കഴിഞ്ഞ് സ്വസ്ഥനാകാമെന്ന് വിചാരിച്ചിരുന്നപ്പോ ഒരു ദിവസം കുളിക്കാൻ കയറിയപ്പോ ഇവിടെ ഒരു ചൊറിച്ചിൽ പോലെ തോന്നി. ആ ചൊറിച്ചിൽ പിന്നീട് വലിയ ചൊറിച്ചിലായി മാറി, ദേഹം മുടിഞ്ഞും വ്രണമായിട്ട് മാറി. പിന്നെ അദ്ദേഹം നേരെ പോയത് കട്ടിലേക്കല്ല, ചാരത്തിലേക്കാ പോയത്. ശവടൊക്കെ കഴിഞ്ഞ് 40 ദിവസം പോലും ആയി കാണത്തില്ല. നേരെ ചാരത്തിലേക്ക് ഒരു ഓട്ടുകഷമായിട്ട് കയറി. അവിടെ ഇരുന്ന് ഈ മനുഷ്യൻ ദേഹം മുഴുവനും ഉരഞ്ഞുകൊണ്ടിരുന്നു. കുറ്റമില്ലായ്മ കൈകഴുകിയ ഒരു മനുഷ്യനാണ് കേട്ടോ, സത്യസന്ധനായ മനുഷ്യനാണ്, ദൈവത്താൽ പൂർണ്ണ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യൻ. അങ്ങനെ ഉരച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഉരച്ചോണ്ടിരുന്നു എങ്ങനെ? ഒരു പ്രയോജനമില്ല, നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷെ എന്റെ ജീവിതമെങ്കിലും രക്ഷം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പരുക്കൻ അനുഭവങ്ങളിലൂടെ പോയവരെ, ദൈവത്തെ സ്നേഹിച്ചിട്ട് ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന ജീവിതക്കാരൻ. ദൈവം 38 അധ്യായത്തിൽ ചുഴലിക്കാറ്റിൽ പുള്ളിയുടെ വീട്ടിൽ വന്നു. അപ്പൊ എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ചുഴലിക്കാറ്റ് വരും, പുള്ളി ഓർത്ത് ഇനിയും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇനി ഇത് തകർക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ ദൈവമാവുന്നു. എനിക്ക് ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടോ? അത് ഒരു ഫിലോസഫിയാണ്. ദാറ്റ് വി ഹാവ് ടു റീഡ് ഇറ്റ്. ജോബ്, ജോബിന്റെ പുസ്തകം 38 അധ്യായം. നാലാമത്തെ വാക്യം. കുറെ ചോദ്യങ്ങൾ ദൈവം ചോദിക്കുക. എല്ലാ ചോദ്യവും നമ്മൾ പറയുന്നില്ല.
ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു?
പ്രൈസലോ. സുനാമിക്കാരോടൊക്കെ ദൈവത്തിന് ചോദിക്കാനുള്ളതില്ല. എന്ന് പറഞ്ഞാൽ സുനാമിയിൽ ഇത്ര പേര് മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന, ദൈവത്തോട് കുണ്ഠിതപ്പെട്ടിരിക്കുന്നവരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യാവലികളായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. എനിക്ക് ദൈവത്തിന്റെ ആ ഭയങ്കര സാഹിത്യ ദൈവം ഉപയോഗിക്കുന്നത്. ദൈവം എന്റെ അകത്ത് ചില ഭയങ്കര ട്രിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അയ്യോവേ, ഈ പകലെ ഇരുട്ട് എവിടെയാ കിടന്ന് ഉറങ്ങുന്ന അറിയാവോ? വിശ്രമിക്കുന്നു. ഈ രാത്രി കഴിഞ്ഞ് പുള്ളി പോകുന്ന വഴി നിനക്കറിയാവോ? ഇരുട്ട് രാത്രി പകൽ എവിടെ കിടന്ന റെസ്റ്റ് എടുക്കുന്നു. ഒരു വലിയ ബുദ്ധിമുട്ടാ ചോദ്യത്തിന് ഉത്തരം പറയാം. പിന്നെ ഒരു ചോദ്യമുണ്ട്, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്ക് അറിയാം. താവട്ട് വായിച്ചാൽ നമുക്ക് അതിന്റെ ഒരു സാമ്പിളൊക്കെ കിട്ടും. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നു. അല്ല, അതിനളവുന്നൂൽ പിടിച്ചവൻ ആർ? ദൈവ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അതിന്റെ 20 വാക്യം.
നിനക്ക് അവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ?
21 വാക്യം.
നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ,
ഓ
നിനക്ക് ആയുസ്സും ഒട്ടും കുറവല്ലോ, നീ അത് അറിയാതിരിക്കുമോ?
ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആരോട് പറയുക? നീ നിനക്ക് അറിയാമല്ലോ, നീ 19 വർഷമായിട്ട് റിസർച്ച് ചെയ്യല്ലേ ഈ വിഷയം സംബന്ധിച്ച്. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? നിനക്ക് ഇതൊക്കെ അറിയാമല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചു. നീ ജ്ഞാനത്തിൽ കുറവല്ലല്ലോ. വർഷം വെച്ച് നോക്കി നീ പഠിച്ചത് റിസർച്ച് ചെയ്തതും വെച്ച് നോക്കുകയാണെങ്കിൽ ആയുസ് ഒട്ടും കുറവല്ല. നീ എങ്ങനെ ഇതൊക്കെ അറിയാതിരിക്കുന്നതിനെ? എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. വൈ ഹി ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ. ഒരൊറ്റ ചോദ്യത്തിന് പോലും യോബിനല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും മറുപടി പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ കടുകട്ടി ചോദ്യങ്ങളാ. ഏതെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഭൂമിയിൽ ജനിച്ചു വളർന്ന സകല ബുദ്ധിമാരും ദൈവം ചോദിച്ച ഈ ചോദ്യത്തിലെ ഒരു ചോദ്യത്തിന് പോലും ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ പ്രശ്നത്തിൽ കിടക്കുന്ന മനുഷ്യനോട് ഇത്രയും ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കാവോ? ദൈവം ഒരു കാര്യമാണ് അവനെ പഠിപ്പിക്കുന്നത്. എന്നറിയോ, ഞാൻ ഈ ചെയ്ത പല കാര്യങ്ങളുടെയും അർത്ഥം നിനക്ക് അറിയത്തില്ല. ഇതൊക്കെ എന്തിനാണ് ഞാൻ ചെയ്തതെന്ന് നിനക്കറിയത്തില്ല. കാട്ടാടുകളുടെ പ്രസവകാലം പോലും നിനക്കറിയത്തില്ല. നിനക്ക് അറിയാതെ ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് ജീവിച്ചു പോകാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. നീ കാട്ടാടുകളുടെ പ്രസവകാലം അറിഞ്ഞ ശേഷമാണോ വിവാഹം കഴിച്ചത്? അല്ലല്ലോ. നടക്കുന്നു എന്നതിന് ഉത്തരം കിട്ടിയ ശേഷമാണോ നീ എന്നെ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയത്?
അല്ലല്ലോ.
ഭൂമിക്ക് ഭൂമിയെ ഏതിന്മേൽ ഉറപ്പിച്ചു എന്ന് തീരുമാനിച്ച ശേഷമാണോ നിനക്ക് മക്കൾ ഉണ്ടാകാനാണോ നീ തീരുമാനിച്ചത്?
അല്ലല്ലോ.
വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ എന്താ മനസ്സിലാക്കുക? എല്ലാം മനസ്സിലാക്കിയിട്ട് കുഞ്ഞെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതാ ഈ ചോദ്യത്തിലൂടെ ദൈവം അവനോട് ആഗ്രഹിച്ചു. അല്ല പിന്നെ ഇത്രയും ചോദ്യമൊക്കെ ഒരു മനുഷ്യനോട് ചോദിക്കാം.
Yes,
I am so excited. ദൈവത്തിന്റെ ഹൃദയത്തോട് നോക്കിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. പ്രിയസലോ, ഈ ചോദ്യങ്ങളിലൂടെ എല്ലാം ദൈവം അവനോട് പറയുകയാണ്, ഈ ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിലും നിനക്ക് ജീവിക്കാൻ കഴിയും. ഇയോബെ, ഹല്ലേലൂയ.
നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം തരാതെ തന്നെ നിനക്ക് എന്നിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയും.
ക്വസ്റ്റ്യൻ ആൻസർ അല്ല ഇയോബെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചോദിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടാതെ 100,000 കാര്യം ഉള്ളപ്പോഴും നീ ശ്വാസം എടുക്കുന്നുണ്ട്. അറിഞ്ഞിട്ടല്ല,
അറിഞ്ഞിട്ടല്ല.
ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ, നിങ്ങളുടെ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടിയ ശേഷമല്ല അടുത്ത വേദോസ വായന നിനക്കുള്ളത്.
ട്രസ്റ്റ് ആൻഡ് ഒബേ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഈസ് ഗുഡ്.
എന്റെ ജീവിതം സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്ന് കരുതിയിരിക്കുന്നവന്റെ കൈകളിലാണ് ഞാൻ ഉള്ളതെന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ
പരിക്കൻ ജീവിതത്തിന്റെ അവസാനവും നീ വടിയിൽ ചാരി നമസ്കരിച്ചു.
അവസാനം യോബ് തഴവീണു. യോബ് ആരാധിക്കുക. ആ വാക്ക് ആരാധനാ വാക്ക 42 വായിക്കേണ്ട സമയം പോയി. പുള്ളി പറയുകയാണ്,
ഞാൻ ഇത്രയും നാള് ദൈവത്തെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. ഞാൻ അവനെ കണ്ടിരിക്കുന്നു. ഞാൻ അവനെ
ജീവിതം ഒരുപിടി വൈരുദ്ധ്യാത്മകതയുമായിട്ട് കൊണ്ടുപോയ ശേഷം അവസാനം ദൈവത്തോട് കൂടെ നടന്ന ശേഷം അവരെല്ലാവരും ഒരു കാര്യം അറിഞ്ഞു,
ദൈവം പെർഫെക്റ്റാ, ദൈവം പെർഫെക്റ്റാ.
മൂന്നാമതൊരു മനുഷ്യനെ കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 തിമോത്തിയോസിൽ തന്റെ ജീവിതത്തിന്റെ നിര്യാണകാലം വന്നപ്പോൾ താൻ പ്രത്യേകമായിട്ട് എഴുതി വെച്ച ഒരു എഴുത്തിലെ ഒരു പർട്ടിക്കുലർ വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. 1 തിമോത്തിയോസ് 1 16-15 വാക്യങ്ങളുമായി 1 തിമോത്തിയോസ് 1:15.
ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിരിക്കുന്നുണ്ട്. തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അശ്വനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമി.
ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തിലെ ആരാധനാ വാക്ക. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആദ്യമല്ല ഇത് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈവകൃപ അനുഭവിച്ച മനുഷ്യനാണ് പൗലോസ്. ഒരു മനുഷ്യന്റെ യാത്ര ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ മനുഷ്യന്റെ യാത്രയാണ് ദൈവം പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കാരണം അയാളുടെ യാത്ര എല്ലാം ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള യാത്ര. കർത്താവല്ലാതെ സൈറ്റ് സീയിങ്ങിന് പോലും ഒരു സ്ഥലത്ത് പോലും പോകാഞ്ഞ യാത്രയാണ് പൗലോസിന്റെ യാത്രകൾ. ദൈവം ആരുടെയെങ്കിലും യാത്ര സൂക്ഷിക്കണമെങ്കിൽ ഇവന്റെ യാത്രയാണ് സൂക്ഷിക്കട്ടെ. ആരുടെയെങ്കിലും ജീവിതം പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇവന്റെ ജീവിതം പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ഇവ പോകുന്നത് മുഴുവൻ ആത്മാവിന്റെ ശബ്ദത്തിലാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാവോ, ലോകത്തിൽ ഈ മനുഷ്യൻ യാത്രയിൽ സഫർ ചെയ്ത് അത്രത്തോളം ഒരു മനുഷ്യന് സഫർ ചെയ്തിട്ടില്ല. കേറുന്ന കപ്പലൊക്കെ പീസ് പീസ് ആയിട്ട് ഓടിയും. കർത്താവ് പറയുക, ആ കഷ്ണത്തെ വേണേ പിടിച്ച് കയറി രക്ഷപ്പെട്ടോ, അവിടെ അണലി വെച്ചിട്ടുണ്ട് ഞാൻ, അവിടെ ചെന്ന് കയറോ.
വാട്ട് ഇസ് ലൈഫ്?
ദൈവം ആരുടെയെങ്കിലും യാത്ര സുഖമായിട്ട് കൊണ്ടാണെങ്കിൽ ഇവന്റെ യാത്ര. ഇവന്റെ യാത്രക്കകത്ത് ഒന്നും വേറെ പർപ്പസ് ഇല്ല.
ബട്ട് വാട്ട് എ പെരിലസ് ജേണി,
അപകടം നിറഞ്ഞ യാത്ര. പൗലോസ് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ വായിക്കണ്ട. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കുവാനുണ്ടാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. പോയ വഴിയിലെ പുള്ളിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റാ, പക്ഷെ പോയതെല്ലാം ആത്മാവിന്റെ ശബ്ദത്തിൽ പോയതാ. ചോദ്യമൊന്നും ഒരു കാര്യമോ ചോദ്യമല്ല, ഒന്നുമില്ല. ഇതുപോലെ ദൈവത്തെ അനുസരിച്ച ശേഷം കള്ളന്മാരാരുടെ ആവശ്യം സ്ഥിരവാസമില്ലാതെ കുത്തുകൊണ്ട് പ്രാണം ഭയത്തിൽ ഞങ്ങൾ മരണത്തിന്റെ വക്കിലെത്തി. മനുഷ്യനെ ഉയർപ്പിക്കുന്ന ദൈവം ഞങ്ങൾക്ക് പ്രാണനെ തന്നു.
എല്ലാം കഴിഞ്ഞ ശേഷം താൻ അവസാനം എഴുതുന്നത് ഈ ജീവിതം ഇത്ര പരുക്കനാണ് തിമോത്തിയസ് എന്നല്ല,
നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെ കപ്പൽ ഛേദം വരുത്തിയ ഏക ദൈവത്തിന്, എഫെസൊസിൽ എനിക്ക് മൃഗയുദ്ധം എനിക്ക് തന്ന ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ഹല്ലേലൂയ. രണ്ട് തിമോത്തിയോ വായിക്കണ്ട, രണ്ട് തിമോത്തിയോസിൽ താൻ അത് അവസാനിപ്പിച്ച് അടുക്കി വെക്കുക. രണ്ട് തിമോത്തിയോസിൽ പുള്ളിക്ക് ഒരു സംഭവം ഉണ്ടാകുന്നു, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ. തന്റെ ജീവിതത്തിലെ അവസാന അധ്യായം താൻ എഴുതുന്ന ഇങ്ങനെ, ദേമാസ് എന്നെ വിട്ട് ലോകത്തെ സ്നേഹിച്ചു. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെയധികം ദോഷം ചെയ്തു. താഴത്തെ വാക്യം എന്റെ ഒന്നാം പ്രതിവാദത്തിൽ, ഏഷ്യാഭൂഖണ്ഡത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഒരാശ്വാസ വാക്കുപോലും പറയാൻ നിന്നില്ല. എന്നിട്ട് തന്റെ ജീവിതം താൻ അടക്കി മടക്കുക, മടക്കി തിമോത്തിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ താൻ പറയുന്ന അവസാനത്തെ വാക്ക് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവ് എനിക്ക് തുണനിന്നു. 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും പിടിപ്പിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായിട്ട് രക്ഷിക്കും. അവന് എന്നേക്കും മഹത് സ്ഥലം. ഇവരെല്ലാം പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ പരിക്കിലൂടെ പോയവരാണ്. കരിക്കിലൂടെ പോയ ദൈവം വെളിപ്പാട് കൊടുത്തിട്ട് ചെന്ന് കയറുന്നത് തകർച്ചയിലേക്ക്, ദൈവം ദർശനം കാണിച്ചിട്ട് ചെന്ന് കയറുന്നത് ജയിലിലേക്ക്. പക്ഷെ അവൻ അവസാനം പറഞ്ഞത് അവൻ എന്നേക്കും. ഇനി മുകളിലോട്ടുള്ള വാക്യം ഒന്ന് വായിച്ചു, ദേമാസ് എന്നെ വിട്ടു, അവൻ എന്നേക്കും മഹത്വം. ക്രൈസ്തലോ അലക്സാണ്ടർ എനിക്ക് വളരെയധികം ദോഷം ചെയ്തു, അവൻ എന്നേക്കും മഹത്വം. ഞാൻ ജീവൻ കൊടുത്ത് ഹൃദയം യേശുക്രിസ്തു മുഖാന്തരം അനശ്വരമാക്കിയ ആശയക്കാർ ആരും എന്റെ കൂടെ നിന്നില്ല, അവന് എന്നേക്കും മഹത്വം. ഒരായുസ് മുഴുവനും ജീവിച്ച ശേഷം ഒരാൾ വടിയിൽ ആരാധനക്കാരനായി ചാരി നിന്നു, മറ്റൊരാൾ ദൈവത്തിന്റെ മുമ്പിൽ കമന്നു വീണിട്ട് പറഞ്ഞു, ഞാൻ അവനെ കണ്ടത് മാത്രമേ ഉള്ളൂ, കേട്ടത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നു. മറ്റൊരുവൻ തന്റെ പുസ്തകം അവസാനിപ്പിച്ച് എഴുതി അടക്കി വെക്കുമ്പോൾ അവൻ പറയുന്നു, അവൻ എന്നേക്കും മഹത്തം. ഹല്ലേലൂയ. കൈപ്പ് നിറഞ്ഞ ജീവിതം. യെസ്, താങ്ക്ഫുൾ ടു ഗോഡ്. നിങ്ങൾക്കറിയാവോ ദൈവം അവരെ പുറപ്പാടിൽ ഇറക്കിക്കൊണ്ടുവരുന്നു. യേശു കുഞ്ഞാടിന്റെ രക്തം, കുഞ്ഞാടിന്റെ മാംസം, പുളിപ്പില്ലാത്ത അപ്പം. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ചേർത്ത് കയ്പ് ചീരയോടുകൂടി കഴിക്കണം. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിലും കയ്പ് ചീര കൂടെയുണ്ട്. യേശുവിൽ വിശ്വസിച്ചെങ്കിലും കയ്പ് ചീര കൂടെയുണ്ട്. യേശുവിന്റെ രക്തത്താലാണ് നീ വീണ്ടെടുക്കപ്പെട്ടത്, പക്ഷെ കയ്പ് ചീരയോടുകൂടെ അത് കഴിക്കണം. ക്രിസ്ത്യൻ ജീവിതത്തിൽ പെസഹ കുഞ്ഞാടും കയ്പ് ചീരയുണ്ട്. എല്ലാ സഫറിങ്സിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കടന്നു പോകുന്ന വൈരുദ്ധ്യാത്മകമായ സഫറിങ്സുകളെല്ലാം ഈ പെസഹയുടെ കൂടെ കിട്ടിയ കയ്പ് ചീരയ, ഇതാണ് നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നിന്നെ ദൈവത്തിന്റെ സ്വന്തമാക്കി നിർത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്റെ ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യു ആർ ഗുഡ് ഗോഡ്. പ്രൈസ്. താങ്ക് യു.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾപ്പെടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയും. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.